Yesterday we were looking at
the
word mystery.
മർമ്മം എന്ന വാക്യത്തെക്കുറിച്ച് നാം ഇന്നലെ ശ്രദ്ധിക്കുകയുണ്ടായി.
And we saw that there were two mysteries that were called great.
വലിയ മർമ്മം എന്ന് വിളിക്കുന്നതായ രണ്ട് കാര്യങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കുകയുണ്ടായി.
And the first we looked at was 1 Timothy 3:16.
1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ വലിയ മർമ്മത്തെക്കുറിച്ച് നാം ചിന്തിച്ചു.
It's called the mystery of godliness.
ദൈവഭക്തിയുടെ മർമ്മം എന്ന് അവിടെ പറയുന്നു.
And we have to say when we look at believers that holiness is a mystery.
നമ്മൾ വിശ്വാസികളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയുവാനായിട്ട് കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി എന്നുള്ളത് വാസ്തവമായും ഒരു മർമ്മമായി ഇന്നും ഇരിക്കുന്നു.
300 years ago there was a man who lived in France.
300 വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൽ ജീവിച്ചിരുന്നതായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
He was an atheist.
അദ്ദേഹം ഒരു ദൈവനിഷേധിയായിരുന്നു.
But he was a very shrewd, discerning man.
എന്നാൽ കാര്യങ്ങൾ വിവരിച്ചറിയുവാനായിട്ട് വളരെ ബുദ്ധിയുള്ളതായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
And he looked at all the Christian groups in Europe.
അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു,
there were Catholics and Lutherans and Calvinists.
അന്ന് കത്തോലിക്കരും ലൂതറന്മാരും കാൽവിനിസ്റ്റും യൂറോപ്പിലുണ്ടായിരുന്നു.
Protestant groups.
പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളും ഉണ്ടായിരുന്നു.
In England there were the Anglicans.
ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭയും ഉണ്ടായിരുന്നു.
And he looked at all of them and he said all their differences are only in doctrine.
അദ്ദേഹം അവരെ എല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവരെല്ലാം തമ്മിലുള്ളതായ വ്യത്യാസം ഇവരുടെ ഉപദേശങ്ങളിൽ മാത്രമാണ്.
When it comes to the love of money they are all the same.
പണത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അവരെല്ലാവരും ഒരുപോലെയാണ്.
We have to say the same today.
ഇന്ന് നാമും ഇതുതന്നെ പറയേണ്ടതായി വരും.
The differences between different groups, if you observe, are mostly on doctrine.
വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ളതായ വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഉപദേശങ്ങളിൽ മാത്രമാണ് അവർക്ക് വ്യത്യാസമുള്ളത്.
Some say, we don't pray to Mary, we don't pray for the dead.
ചിലർ പറയും, ഞങ്ങൾ മേരിയോട് പ്രാർത്ഥിക്കുന്നില്ല, മരിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് അവർ
വേർപെട്ടവരായിരിക്കും.
മറ്റു ചിലർ പറയും, ഞങ്ങൾ ശിശു സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല, മുതിർന്ന സ്നാനമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വേർപെടുന്നു.
We don't believe in pastors and bishops and all, only elders in churches.
വേറെ ചിലർ പറയും, ഞങ്ങൾ പാസ്റ്റേഴ്സിലും ബിഷപ്പന്മാരിലും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മൂപ്പന്മാരിലാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വേർതിരിയുന്നു.
Then another group will say, we believe in baptism in the Holy Spirit and speaking in tongues.
വേറൊരു വിഭാഗം പറയും, ഞങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്തിലും അന്യഭാഷയിൽ സംസാരിക്കുന്നതിലും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ വേർതിരിയുന്നു.
All these groups are in Kerala.
നമ്മുടെ കേരളത്തിൽ ഈ ഗ്രൂപ്പുകളെല്ലാം ഉണ്ട്.
But if you look in every group, all of these,
എന്നാൽ ഈ എല്ലാ ഗ്രൂപ്പുകളിലും നാം ശ്രദ്ധിച്ചു നോക്കുന്നുവെങ്കിൽ,
from Roman Catholic to Pentecostal,
റോമൻ കത്തോലിക്കർ മുതൽ പെന്തക്കോസ്റ്റ് വരെയുള്ള സഭാ സമൂഹങ്ങളിൽ,
മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഓൾ ഡിഫീറ്റഡ് ബൈ സിൻ.
ഇതിലെ ഒട്ടുമിക്കവരും പാപത്താൽ പരാജയപ്പെട്ടു പോയവരാണ്.
ഡിഫീറ്റഡ് ഇൻ ദ ഹോം ലൈഫ്,
അവരുടെ കുടുംബജീവിതത്തിൽ അവർ പരാജയപ്പെടുന്നു.
ഡിഫീറ്റഡ് ഇൻ ദ തോട്ട് ലൈഫ്,
അവരുടെ ചിന്താ മണ്ഡലത്തിൽ അവർ
പോകുന്നു. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ആർ ലവേഴ്സ് ഓഫ് മണി,
അവരെല്ലാവരും തന്നെ പണമോഹികളുമാണ്.
സ്റ്റാർട്ടിംഗ് ഫ്രം ദ ചീഫ് പാസ്റ്റർ ഡൌൺവേർഡ്സ്,
ചീഫ് പാസ്റ്റർ മുതൽ താഴെ നില വരെയുള്ള എല്ലാവരും ആവേശമുള്ളവരാണ്.
What does that prove?
എന്താണ് അത് വെളിവാക്കി തരുന്നത്?
Holiness is a mystery.
ഒരു കാര്യം വ്യക്തമാണ്, വിശുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു
രഹസ്യമാണ്.
ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് വാസ്തവമായും ഒരു മറഞ്ഞിരിക്കുന്ന മർമ്മം തന്നെയായിരിക്കുന്നു.
These folks have found all the differences in other doctrines, but they haven't found the main one.
ഈ വിഭാഗങ്ങളെല്ലാം മറ്റുള്ള ഓരോരോ ഉപദേശങ്ങൾ കണ്ടെടുത്തു, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉപദേശം അവർക്ക് ആർക്കും വെളിവായി കിട്ടിയില്ല.
They have found the differences in doctrines that don't cost anything.
തങ്ങൾക്ക് നഷ്ടമില്ലാത്തതായ ഉപദേശങ്ങളിലാണ് അവർ വ്യത്യാസങ്ങൾ കണ്ടെത്തിയത്.
See, today, you don't lose much by getting baptized in water.
ഈ കാലഘട്ടത്തിൽ വെള്ളത്തിൽ ഒരു സ്നാനം ഏൽക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല.
There are a lot of people who accepted this. You speaking in tongues, what do you lose?
വളരെയധികം ആൾക്കാർ അത് സ്വീകരിച്ചവരാണ്. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് എന്ത് നഷ്ടപ്പെടുന്നു?
All these doctrines, if you stop praying to Mary, what do you lose?
നിങ്ങള് മേരിയോട് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു, അതുകൊണ്ട് എന്താണ് നഷ്ടമാകുന്നത്?
So you need to ask yourself, you know, we are also sitting saying we hold certain doctrines.
നമ്മളിൽ ചില ഉപദേശങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ തല ഉയർത്തി നിൽക്കുന്നവരാണ് നാമും.
But ask yourself, what has that doctrine cost you?
നാം നമ്മോട് തന്നെ ചോദിക്കുന്നു, ഈ ഉപദേശം എന്റെ ഉപദേശത്തിന് വേണ്ടി എന്റെ ജീവിതത്തിൽ എന്ത് വിലയാണ് ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്?
No, I find in, you see, here most of us sitting are all from Christian backgrounds.
ഇവിടെ നാം ഇരിക്കുന്നവർ മിക്കവരും ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്.
ഓൾമോസ്റ്റ് ഓൾ ഓഫ് us, except a few.
വളരെ കുറച്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ക്രിസ്തീയ സമൂഹങ്ങളിൽ വേർപെട്ട് വന്നവരാണ്.
ഇൻ അവർ ഓൺ ചർച്ചസ് ഇൻ തമിഴ്നാട് ഇസ് എക്സാക്ട്ലി ദി ഓപ്പോസിറ്റ്.
എന്നാൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ളതായ സഭകളിൽ കാര്യം തികച്ചും ഭിന്നമാണ്.
90% of them are from a Hindu background.
അവര് 90% ആൾക്കാരും ഹിന്ദുക്കളായിരുന്നവരാണ്.
They had to pay a price.
അവരവിടെ നിന്ന് വേർപെട്ട് വന്നപ്പോൾ അവരതിനുവേണ്ടി ഒരു വില കൊടുക്കേണ്ടിയിരുന്നു.
They don't argue so much about doctrine and not so much taken up with doctrine like we are.
നമ്മെ പോലെ അവർ ഉപദേശത്തിന്റെ കാര്യത്തിൽ അത്ര വാദിക്കുന്നവരല്ല.
They are more interested in the holy life.
അവരെ ഒരു വിശുദ്ധ ജീവിതത്തിലാണ് കൂടുതൽ താല്പര്യമുള്ളത്.
And in Kerala there's more possibility of legalism than in those villages in Tamil Nadu.
കേരളത്തിൽ നാം ഒരു നിയമവാദികളായി തീരുവാനുള്ള സാധ്യത തമിഴ്നാടിനേക്കാളും വളരെയധികമാണ്. ഉപദേശങ്ങളിലുള്ള തലനാരിലെ ഇഴ വ്യത്യാസത്തിന് നാം വാദിക്കുന്നവരും അതിനുവേണ്ടി നിലനിൽക്കുന്നവരുമാണ്.
എക്സാമ്പിൾ,
ഉദാഹരണമായിട്ട്
ആർഗ്യുമെന്റ്സ് അബൌട്ട് ഓർണമെന്റ്സ് ഓർ നോ ഓർണമെന്റ്സ് ഇൻ കേരള ചർച്ചസ്, നോട്ട് ഇൻ തമിഴ്നാട്.
കേരളത്തിലെ സഭകളിൽ ആഭരണം ധരിക്കുന്നതിനെ കുറിച്ചും ധരിക്കാതിരിക്കുന്നതിനെ കുറിച്ചും എപ്പോഴും തർക്ക വിഷയമാണ്. എന്നാൽ
അങ്ങനെയല്ല,
കേരളത്തിലുള്ളതായ ആൾക്കാർ ഗൾഫിൽ ചെല്ലുമ്പോൾ അവിടെയും അവർ ഈ വാദം തുടരുന്നു.
തമിഴ്നാട്ടിലുള്ളതായ
ഈ സാധാരണ വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണ്?
Dear brothers and sisters,
പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ask yourself whether holiness has become is a mystery to you.
നാം നമ്മോട് തന്നെ ചോദിക്കുക, ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യമർമ്മമാണോ?
ഇൻ പ്രാക്ടിക്കൽ ടേംസ് വാട്ട് ഐ മീൻ ഈസ്,
പ്രായോഗിക തലത്തിൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ,
ഹാവ് യു ലേൺ ടു ഓവർകം ആംഗർ വിത്ത് യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറ്റ് ഹോം?
നിങ്ങളുടെ ഭവനത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ കോപത്തോടുകൂടിയുള്ള ഒരു ബന്ധത്തെ ജയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ?
ഇഫ് നോട്ട് ഹംബിൾ യുവർ സെൽഫ് ആൻഡ് സേ ഹോളിനെസ് ഇസ് എ മിസ്റ്ററി ഫോർ മീ.
ഇല്ലായെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി ക്ഷമയോടെ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ജീവിതം ഇന്നും ഒരു മർമ്മമായി തന്നെ തുടരും.
I shall concentrate on removing ornaments and wearing white clothes and things like that.
ആഭരണം ഊരിക്കളയുന്നതിലും വെള്ളവസ്ത്രം ധരിക്കുന്നതിലും ശ്രദ്ധിക്കാൻ
I will concentrate on that.
അതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്.
That's like saying I have decided to be a Pharisee for the rest of my life.
അതിന്റെ അർത്ഥം എന്റെ ഇനിയുള്ള ജീവിതത്തിൽ ഒരു ഫാരിസിയായി ജീവിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ഹോളിനെസ് വാസ് എ മിസ്റ്ററി ഇൻ ജീസസ് ടൈം.
യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഒരു മർമ്മം തന്നെയായിരുന്നു.
ഹൗ ഈഗർ ആർ യു ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി ഫോർ എക്സാമ്പിൾ.
നിങ്ങളുടെ ജീവിതത്തിൽ ഉത്കണ്ഠയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എത്രമാത്രം താല്പര്യം നിങ്ങൾക്കുണ്ട്?
യു ഈവൻ ബിലീവ് ഇറ്റ് ഇസ് എ സിൻ.
അതൊരു പാപമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാറുണ്ടോ?
Do you know that the same God who said do not commit adultery also said do not be anxious?
വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചതായ അതേ ദൈവം തന്നെ നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത് എന്നും പറഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ?
സെയിം ഗോഡ്,
അത് ഒരു ദൈവം തന്നെയാണ്.
3 times Jesus said in Matthew 6 do not be anxious.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഉത്കണ്ഠാകരുത് എന്ന്.
Just about 10 verses towards the end of Matthew 6.
6-ാം അധ്യായത്തിലെ അവസാനത്തിലുള്ളതായ 6 വാക്യങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
You will not find 10 verses like that where 3 times it says don't commit adultery.
അടുത്തുള്ളതായ മറ്റ് 10 വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതായ കൽപ്പന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല 3 പ്രാവശ്യം.
How is it we have decided? One is important, the other is not important.
എങ്ങനെയാണ് നാം ഇതിൽ ഒരു കാര്യം പ്രാധാന്യമുള്ളതാണെന്നും മറ്റേ കാര്യം പ്രാധാന്യമില്ലാത്തതാണെന്നും തീരുമാനിക്കുന്നത്?
What arrogant people we are to say that one thing God has said is important, the other thing God has said is not important.
ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രാധാന്യമുള്ളതും അതേ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം പ്രാധാന്യമില്ലാത്തതും എന്ന് പറയണമെങ്കിൽ നമ്മൾ എത്രമാത്രം ദാർഷ്ട്യക്കാരായ ആൾക്കാരായിരിക്കണം?
For example,
ഉദാഹരണമായിട്ട്
it says in Philippians in chapter 2.
ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു,
verse 14,
പതിനാലാമത്തെ വാക്യം
that we must do everything in our life without grumbling and complaining.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണമെന്ന് അവിടെ പറയുന്നു.
How many of you believe that that is a command of God?
ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണെന്ന് നിങ്ങൾ എത്ര പേരെ വിശ്വസിക്കുന്നു?
How many of you can honestly say you are even trying to keep it?
നിങ്ങൾ എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും ഈ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടപ്പാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് ശ്രമിക്കുന്നുവെന്ന്?
I find most lot of believers in our churches are grumbling and complaining.
നമ്മുടെ സഭയിൽ ഒട്ടുമിക്കവരും പിറുപിറുപ്പും വാദവും പരാതിയും ഉള്ളവരായിട്ട് ഞാൻ കാണുന്നു.
What is the proof?
എന്താണ് സത്യം?
Godliness is a mystery.
അത് അർത്ഥമാക്കുന്നത് ഇന്നും വിശുദ്ധ ജീവിതം ഒരു മർമ്മമായി തന്നെ തുടരുന്നു.
Water baptism is not a mystery.
ജലസ്നാനം എന്ന് പറയുന്നത് ഒരു മർമ്മമല്ല.
Speaking in tongues is not a mystery.
അന്യഭാഷയിൽ സംസാരിക്കുന്നതും ഒരു രഹസ്യ മർമ്മമല്ല.
So many other doctrines are not a mystery.
മറ്റനേക ഉപദേശങ്ങളും
People argue and write books on whether Christ will come before the tribulation or after the tribulation.
മഹോദ്രവത്തിന് ശേഷം യേശു വരുമോ അതിനു മുൻപ് വരുമോ എന്ന് അനേക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്.
I wrote one tract on it in the last 35 years, about 8 pages, that's all.
കഴിഞ്ഞ 35 വർഷത്തെ ക്രിസ്തീയ വേലയിൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് 8 പേജുള്ളതായ ഒരു സന്ദേശം മാത്രമാണ് എഴുതിയിട്ടുള്ളത്.
And it doesn't bother me if somebody disagrees with me on that.
അതിനോട് ചിലരൊക്കെ വിയോജിക്കുന്നുവെങ്കിൽ എനിക്കതിൽ വലിയ പ്രാധാന്യം കാണുന്നില്ല.
I say Christ will come after the tribulation.
ഞാൻ പറയുന്നു യേശു ക്രിസ്തു മഹോദരവത്തിന് ശേഷം വരുമെന്ന്.
I am absolutely convinced about it from scripture.
ആ കാര്യത്തിൽ ദൈവവചനത്തിൽ നിന്ന് വളരെമായ വ്യക്തത എനിക്കുണ്ട്.
But if the Lord comes before the tribulation,
എന്നാൽ കർത്താവ് മഹോദരവ കാലത്തിന് മുൻപ് വരുന്നുവെങ്കിൽ,
I'll come with you, don't worry.
ഞാൻ നിങ്ങളോട് കൂടെ വരും, ആ കാര്യം ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട.
I won't stay behind saying, no, I hold another doctrine.
ഞാൻ മറ്റൊരു ഉപദേശം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയില്ല.
But I don't believe it's going to happen.
നല്ല അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
Because Jesus said very clearly.
കാരണം യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞു.
But that's not a mystery to be argued about.
എന്നാൽ നമ്മൾ തർക്കിക്കുവാനുള്ള ഒരു മർമ്മമല്ല.
All these things that we can argue with our mind are not mysteries.
നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് വാദിക്കാവുന്ന കാര്യങ്ങളൊന്നും ഒരു രഹസ്യമല്ല, മർമ്മമല്ല.
So many people can argue about water baptism, about so many doctrines in scripture, speaking in tongues.
ജലസ്നാനം മുതലായ അനേക ഉപദേശങ്ങളെ കുറിച്ച് ഒത്തിരി നമുക്കെല്ലാവർക്കും വാദിക്കുവാനായിട്ട് കഴിയും.
But when it comes to holiness of life,
എന്നാൽ ജീവിതത്തിലെ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ,
inner holiness,
നമ്മുടെ ഉള്ളിലുള്ളതായ വിശുദ്ധി,
It's not by argument that we understand.
അത് വാദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല.
By revelation of the Holy Spirit.
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിനാൽ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ.
God does not reveal his secrets to everybody.
ദൈവം ഈ മർമ്മം എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല.
You tell me, do you reveal the secrets in your life to everybody?
നിങ്ങൾ എന്നോട് പറയൂ, നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ നിങ്ങൾ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുമോ?
I think some of you may have secrets which you don't even tell your wife.
നിങ്ങൾ ചിലർക്കുള്ളതായ ചില രഹസ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പോലും നിങ്ങൾ പറയാറില്ല.
സീക്രട്സ് ആർ ഫോർ സ്പെഷ്യൽ പീപ്പിൾ.
എപ്പോഴും രഹസ്യമർമ്മങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടതായ
വ്യക്തികൾക്കുള്ളതാണ്. നിങ്ങൾക്ക്
ഒരു 1000 കൂട്ടുകാരുണ്ട് എന്നിരിക്കട്ടെ, എന്നാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ഒരാളോട് മാത്രമേ പറയുകയുള്ളൂ.
See what it says in Psalm 25.
സങ്കീർത്തനം 25-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക.
In verse 14.
സങ്കീർത്തനം 25-ന്റെ 14-ാമത്തെ വാക്യം.
The secret of the Lord is for those who fear him, and he will make them know his covenant.
യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു.
If you want to understand the mysteries of the New Testament,
പുതിയ നിയമത്തിലെ മർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ,
യു ഡോണ്ട് ഹാവ് ടു ബി ക്ലെവർ,
നിങ്ങൾ ഒരു ബുദ്ധിമാനായിരിക്കേണ്ട ആവശ്യമില്ല.
ബട്ട് യു ഹാവ് ടു ഫിയർ ഗോഡ്,
നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം.
ആൻഡ് യു ഹാവ് ടു ബി ഹംബിൾ ലൈക്ക് എ ലിറ്റിൽ ചൈൽഡ്,
ഒരു ചെറിയ കുഞ്ഞിനെ പോലെ താഴ്മയുള്ളവരായിരിക്കണം.
ബിക്കോസ് ഇറ്റ് ഓൾസോ സേസ് ഹിയർ,
കാരണം ഇവിടെ ഇങ്ങനെയും പറയുന്നു.
വേഴ്സ് 9,
ഒൻപതാമത്തെ വാക്യം, ഒൻപതാമത്തെ വാക്യം രണ്ടാമത്തെ ഭാഗം.
ടീച്ചേഴ്സ് ദ ഹംബിൾ ഹിസ് വേ,
താഴ്മയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു.
There are two fundamental requirements to know the secrets of God.
ദൈവത്തിന്റെ മർമ്മം അറിയുവാന് അടിസ്ഥാനപരമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ആവശ്യം.
ഹ്യൂമിലിറ്റി,
താഴ്മ.
Not a certificate for humility that you get from men who know nothing about you.
നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത മനുഷ്യർ തരുന്നതായ ഒരു താഴ്മയുടെ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് ആവശ്യം.
But a certificate from God who says you are humble.
ദൈവം നിങ്ങളോട് നീ താഴ്മയുള്ളവനാണെന്ന് പറയുന്നതായ ഒരു സർട്ടിഫിക്കറ്റ്.
And the way he gives that certificate is by giving you grace.
ദൈവം നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തരുന്നതിന്റെ പ്രധാന ലക്ഷണം നിങ്ങൾക്ക് എത്രമാത്രം കൃപ ലഭിക്കുന്നു
എന്നുള്ളതാണ്. He gives grace to the humble.
ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു.
And when you come under grace, sin cannot rule over you.
നിങ്ങൾ കൃപയിലായിരിക്കുന്നുവെങ്കിൽ പാപം ഒരിക്കലും നിങ്ങളുടെ മേലെ കർത്തൃത്വം നടത്തുകയില്ല.
So however humble you think you are,
നിങ്ങൾ എത്രമാത്രം താഴ്മയുണ്ടവനാണെന്ന് വിചാരിച്ചാൽ,
and however humble other people in your church think you are,
നിങ്ങളുടെ സഭയിലുള്ളവര് നിങ്ങൾക്ക് എത്രമാത്രം താഴ്മയുണ്ടെന്ന് പറഞ്ഞാലും,
if you are defeated by some sin in your life,
നിങ്ങളുടെ ജീവിതത്തിൽ ചില പാപങ്ങളാൽ നിങ്ങൾ പരാജയപ്പെട്ടവരാണെങ്കിൽ,
anger,
കോപം,
dirty thoughts, uncontrolled tongue,
നിയന്ത്രിക്കുവാൻ വയ്യാത്തതായ നാവ്,
or some unforgiving attitude towards somebody,
മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ,
any of these things,
ഇതിലേതെങ്കിലും,
it proves that God did not give you grace.
അത് ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്, ദൈവം നിങ്ങൾക്ക് കൃപ തന്നിട്ടില്ല എന്ന്.
And if God did not give you grace, it's because he doesn't think you're humble.
ദൈവം നിങ്ങൾക്ക് കൃപ തരുന്നില്ല എങ്കിൽ അത് വ്യക്തമാക്കുന്നത് നിങ്ങൾ താഴ്മയില്ലാത്തവരാണെന്ന്.
The whole world will think you're humble, but God doesn't think so.
ലോകം മുഴുവനും നിങ്ങളെ താഴ്മയുള്ളവരായിട്ട് കാണുന്നു, എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ താഴ്മയുള്ളവരാണ്.
I have made this a rule for myself anyway.
എന്റെ ജീവിതത്തിൽ ഞാനിതൊരു നിയമമായിട്ട് തന്നെ എടുത്തിരിക്കുന്നു.
I am not bothered whether other people think I'm humble. It makes no difference.
മറ്റുള്ളവരെ എന്നെ താഴ്മയുള്ളവൻ എന്ന് പരിഗണിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതല്ല.
It's like these fake degree certificates that people print and give you if you pay so much money.
ഇവിടെ മാർക്കറ്റിലൊക്കെയും പണം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പോലെയാണ് ഇത്.
What's the use of that?
എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുള്ളത്?
I want a certificate from God himself.
എനിക്ക് ദൈവത്തിൽ നിന്ന് അവന്റേതായ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ വേണം.
That he thinks I'm humble.
ദൈവം ഞാൻ താഴ്മയുള്ളവനാണെന്ന് കണക്കാക്കണം.
He'll give me grace if I'm humble.
ഞാൻ താഴ്മയുള്ളവനാണെങ്കിൽ അവൻ
വാസ്തവമായി, if I get grace, Romans 6:14 is clear, no sin can rule over me.
എനിക്ക് കൃപയുണ്ടെങ്കിൽ റോമാലേഖനം 6:14 പറയുന്നത് പോലെ പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
To such people God will show his way.
അങ്ങനെയുള്ളതായ മനുഷ്യർക്ക് സങ്കീർത്തനം 25:9 പറയുന്നു ദൈവം തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും.
റെവറൻസ്, ഇഫ് യു റെവറൻസ് ഹിം, ദെൻ ഗോഡ് റിവീൽസ് എ സീക്രട്ട് ടു അസ്.
ദൈവം തന്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുവെങ്കിൽ,
നോ, ഇഫ് യു റെവറൻസ് ഹിം,
ദൈവത്തെ നാം ബഹുമാനിക്കുന്നുവെങ്കിൽ അവൻ തന്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും.
ആൻഡ് വേഴ്സ് 14, ഹി വിൽ ഷോ അസ് ഹിസ് കവനന്റ്.
14 വാക്യത്തിൽ പറയുന്നു അവന്റെ ഉടമ്പടി അല്ലെങ്കിൽ അവന്റെ നിയമം അവൻ കാണിച്ചു തരും.
95% of people, Christians, believers are net, don't have any understanding of new covenant.
ഞാൻ കണ്ടിട്ടുള്ള 95% വിശ്വാസികൾക്കും പുതിയ നിയമത്തെക്കുറിച്ച് ഒരു വെളിച്ചവും ലഭിച്ചിട്ടില്ല.
According to this verse, I know why they don't understand it.
ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് അത് വെളിപ്പെടുത്തി കിട്ടാത്തതെന്ന് പറയുവാൻ,
they don't have a deep reverence for God.
ദൈവത്തോട് ആഴമേറിയതായ ഒരു ബഹുമാനം അവർക്കില്ല.
Today's Christianity is like that.
ഇന്നുള്ളതായ ക്രിസ്തീയ ഗോളം അങ്ങനെയാണ്.
There's such a shallow attitude towards God.
ദൈവത്തോടുള്ളതായ അവരുടെ ബന്ധം വളരെ ചുരുങ്ങിയ നിലവാരത്തിലുള്ളതാണ്.
I don't know about Malayalam, but there are none of these charismatic choruses that nowadays people are singing.
ഇന്ന് ഒട്ടുമിക്കവരും പാടുന്നതായ ഒരു കരിസ്മാറ്റിക് പാട്ടുണ്ട്.
I listen to the words of those.
അതിലെ വാക്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി.
They are not like the old songs written by godly men 100 years ago.
100 വർഷങ്ങൾക്ക് മുൻപ് ദൈവമനുഷ്യരായ വിശുദ്ധന്മാർ അവരുടെ ഹൃദയത്തിൽ നിന്ന് എഴുതിയ പാട്ടുകൾ പോലെ അല്ല അവ.
These are all love songs written by half converted cowboys who used to write love songs for their girlfriends in the olden days. Now they are writing love songs to Jesus.
ഇത് പകുതി രൂപാന്തരം പ്രാപിച്ചതായ തങ്ങളുടെ മുൻകാലത്തില് പഴവൻകുട്ടികളുമായുള്ള പ്രേമത്തിൽ ജീവിച്ചിരുന്ന ആ പ്രേമ ലേഖനങ്ങൾ പോലെയും പ്രേമ എഴുതിയ കവിത പോലെയുമാണ് ഈ പാട്ടുകൾ അവരെഴുതുന്നത്.
So many Christians are blindly singing them.
അനേക വിശ്വാസികൾ അവരുടെ കണ്ണുമടച്ച് ഇത് പാടിക്കൊണ്ട് അവർ നടക്കുന്നു.
Many times in Bangalore I said, we never want to sing that song again in this church.
നമ്മുടെ ബാംഗ്ലൂർ ചർച്ചിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പാട്ടുകൾ നമ്മുടെ സഭയില് ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
There's no reverence for God here.
ഇതില് ദൈവത്തിന് യാതൊരു ബഹുമാനവും കൊടുക്കുന്നില്ല.
യു തിങ്ക് ഓഫ് ദാറ്റ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളിത് ചിന്തിച്ചു നോക്കുക.
യു സിംഗ് സോങ്സ് ടു ഗോഡ് വിതൗട്ട് എനി റെവറൻസ്.
നിങ്ങൾ ദൈവത്തിനായി പാട്ട് പാടുന്നത് അത് ആ ദൈവത്തോട് ഒരു ബഹുമാനവും ഇല്ലാതെയാണോ?
നോ വണ്ടർ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്ററീസ്.
നിങ്ങൾക്ക് ഈ മർമ്മങ്ങൾ മനസ്സിലാകാതിരിക്കുന്ന യാതൊരു അത്ഭുതവുമില്ല.
നോ വണ്ടർ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ കവനന്റ്.
പുതിയ നിയമം മനസ്സിലാകാതിരിക്കുന്നതിലും യാതൊരു അത്ഭുതവുമില്ല.
വാട്ട് ഈസ് ദിസ് മിസ്റ്ററി ഓഫ് ഹോളിനെസ്?
എന്താണ് ഈ വിശുദ്ധ ജീവിതത്തിന്റെ മർമ്മം?
ഗോഡ് വിൽ റിവീൽ ഇറ്റ് ടു ദോസ് ഹു വാണ്ട് ടു ലിവ് എ ഹോളി ലൈഫ്.
ഒരു വിശുദ്ധ ജീവിതം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അത്
വെളിപ്പെടുത്തി.
ഞാൻ നിങ്ങളോട് പറയട്ടെ,
if you are satisfied with your defeated life, you will never understand this mystery.
നിങ്ങളുടെ പരാജയപ്പെട്ട ക്രിസ്തീയ ജീവിതം കൊണ്ട് നിങ്ങൾ സംതൃപ്തരായിരിക്കുന്നുവെങ്കിൽ ഈ വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ളതായ മർമ്മം നിങ്ങൾക്ക് ഒരിക്കലും
മനസ്സിലാകില്ല.
മറ്റുള്ളതായ ഉപദേശങ്ങളെ കുറിച്ച് വാദിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വൃതാവാക്കി കളയും.
You find that particularly in question answer time.
ചോദ്യങ്ങൾ ചോദിക്കുന്നതായ ആ വിഭാഗത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്.
Now, I don't want to insult anybody.
ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
But I've had question answer times in Tamil Nadu, in America, in Kerala.
ഞാൻ അമേരിക്കയിലും തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം ഇങ്ങനെയുള്ളതായ question answer സെക്ഷൻ ചെയ്യാറുണ്ട്.
But the shallowest, most unimportant questions are always in Kerala.
ഏറ്റവും പൊള്ളയായതും ഒട്ടും പ്രാധാന്യമില്ലാത്തതായ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ്.
All types of things which have nothing to do with the godly life.
ഒരു ദൈവിക ജീവിതത്തെക്കുറിച്ച് ഒരു ബന്ധവുമില്ലാത്ത അനേക ചോദ്യങ്ങൾ.
If these are all very godly people, then it's all right. They're asking about other things because godliness, they've already got a graduate degree.
ഇവരെല്ലാവരും ദൈവിക ഭക്തി നിറഞ്ഞ ഒരു ജീവിതത്തിൽ ജീവിച്ചു തീർന്നവരാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർ ഈ കാര്യത്തിൽ പൂർത്തീകരിച്ച് മറ്റുള്ള കാര്യങ്ങൾ അറിയും.
Why am I saying that?
എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്?
Because that can be the cause of a lot of problems in your churches.
കാരണം നിങ്ങളുടെ ഉള്ള ഈ ചിന്താഗതിയും മനോഭാവവും ആണ് നിങ്ങളുടെ സഭകളിൽ അനേകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
You create problems for your elders with arguments about all these types of silly things.
ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്ത് നിങ്ങളുടെ മൂപ്പന്മാർക്ക് എപ്പോഴും ഒരു പ്രശ്നക്കാരനായി മാറുന്നു.
You got a clever brain.
കാരണം നിങ്ങൾക്ക് വളരെ ബുദ്ധിയുള്ളതായ ഒരു ബ്രെയിൻ ഉണ്ട്.
You got no holiness.
നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതമില്ല.
Your clever brain can take you to hell finally.
നിങ്ങളുടെ ബുദ്ധിയുള്ളതായ ഈ തലച്ചോറ് നിങ്ങളെ അവസാനമായ നരകത്തിലേക്ക്
കൊണ്ടുപോകും.
അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
the Bible says the fear of the Lord is the beginning of wisdom.
ദൈവവചനം പറയുന്നു യഹോവ ഭക്തി ജീവന്റെ ആരംഭമാകുന്നു. നമ്മുടെ ചെറിയ യുവതി യുവാക്കന്മാർ വളർന്നു വരുന്ന
സോ മെനി ഓഫ് ദ ന്യൂ ജനറേഷൻ ഓഫ് യങ് പീപ്പിൾ, ദേ ഡോണ്ട് ഹാവ് എനി റെസ്പെക്ട് ഫോർ ഓൾഡർ പീപ്പിൾ.
ആ ചെറിയ കുട്ടികൾക്കും വളർന്നു വരുന്നവർക്കും പ്രായപൂർത്തിയായവരെ കുറിച്ച് ഒരു ബഹുമാനമില്ല, അവരെ അവർ ബഹുമാനിക്കുന്നില്ല.
ഐ സേ ദിസ് ഇൻ സിഎഫ്സി ബാംഗ്ലൂർ.
ഞാനിത് ബാംഗ്ലൂർ സിഎഫ്സിയിൽ എപ്പോഴും പറയാറുണ്ട്.
നമ്മുടെ
സഭയിലെ ചെറിയ യുവതി യുവാക്കന്മാരെ നോക്കി അവർക്ക് പ്രായമുള്ളവരോട് ഒരു ബഹുമാനവുമില്ല. അത് അർത്ഥമാക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിയായ വഴിയിൽ
വളർത്തിക്കൊണ്ടുവന്നില്ല.
അവര് എന്നെ ബഹുമാനിക്കുന്നോ ഇല്ലയോ എന്നുള്ളതായ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം
പ്രാധാന്യമുള്ളതല്ല.
അത് ഒരു കാര്യം വ്യക്തമാക്കുന്നു, അവരുടെ തലമുറയിൽ അവർ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അവർ വഴിതാഴ്ച തിരിഞ്ഞ സമൂഹമായി
തീരും.
അതൊരിക്കലും
നടക്കാൻ
ദൈവം അടുത്ത തലമുറയിൽ അത് കാണുന്നുവെങ്കിൽ ദൈവം ഈ സിഎഫ്സി സഭകളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സഭകളിലേക്ക് ദൈവം തിരിയും.
ബിക്കോസ് ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം.
യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു.
ദാറ്റ് ഈസ് ലൈക്ക് സെയിങ് ദാറ്റ് ഈസ് ദ കിൻഡർഗാർട്ടൻ ക്ലാസ്.
അത് നമ്മുടെ നേഴ്സറി സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങുന്നത് പോലെയാണ്.
നൗ കാൻ യു ഇമാജിൻ ദ സ്റ്റൂപ്പിഡിറ്റി ഓഫ് ട്രൈയിങ് ടു സ്റ്റഡി സയൻസ് ആൻഡ് ജിയോഗ്രഫി വിതൗട്ട് നോയിങ് എബിസി.
എബിസി അറിയാതെ നമ്മൾ സയൻസും കണക്കുമൊക്കെയും പഠിക്കുന്നെങ്കിൽ അതെന്തൊരു
ബുദ്ധിമോശമായിരിക്കും.
വായിക്കാൻ അറിയാത്ത ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിങ്ങൾ സയൻസിന്റെ ഒരു വലിയ ബുക്കോ കണക്കിന്റെ ഒരു വലിയ ബുക്കോ കൊടുത്തിട്ട് എന്ത്
പ്രയോജനമാണ്?
അതിൽ നിന്ന് ആ കുഞ്ഞിന് എന്ത് മനസ്സിലാക്കാൻ കഴിയും?
നത്തിങ്.
ഒന്നുമില്ല.
ദിസ് ഇസ് ഹൗ ബിലീവേഴ്സ് ആർ ടുഡേ.
ഇന്ന് വിശ്വാസികൾ ഈ വിധമാണ്.
ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ വിതൗട്ട് നോയിങ് ദി എബിസി വിച്ച് ഇസ് ദ ഫിയർ ഓഫ് ദ ലോർഡ്.
ദൈവഭയം എന്നുള്ളതായ അടിസ്ഥാന കാര്യം മനസ്സിലാക്കാതെ ബൈബിൾ പഠിക്കുവാനായിട്ട് അവർ തുടങ്ങുന്നു.
യു ഡിസയർ എ ഗോഡ്ലി ലൈഫ്.
നിങ്ങൾക്ക് ഒരു വിശുദ്ധ ജീവിതം ആഗ്രഹമുണ്ട്.
ഗോഡ് വിൽ ഷോ യു ദ മിസ്റ്ററി.
അപ്പോൾ ദൈവം നിങ്ങൾക്ക് അതിന്റെ മർമ്മം വെളിപ്പെടുത്തി തരും.
ഷോ ഇറ്റ് ടു മീ ബിക്കോസ് ഐ വാസ് സോ ഡിഫീറ്റഡ്. ഐ സെഡ് ലോർഡ് ഐ എം നോട്ട് ഗോണ പ്രീച്ച് എനിമോർ അൺലെസ് യു ചേഞ്ച് മൈ ലൈഫ്.
ദൈവം ഇത് എനിക്ക് വ്യക്തമാക്കി തന്നു. കാരണം അന്ന് ഞാൻ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവനായി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇനി ഞാൻ ഒരിക്കലും പ്രസംഗിക്കുവാനായിട്ട്
പോകുകയാണ്.
ആ സമയത്ത് ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നല്ല പ്രാസംഗികനായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞ ദൈവമേ ഞാൻ
നിർത്തുകയാണ്.
ഞാൻ ഈ പ്രസംഗിക്കുന്നതിൽ എനിക്ക്
താല്പര്യം.
ഞാൻ നീ പ്രസാദിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്നാൽ അങ്ങനെ ഒരു ജീവിതം ഇന്ന് എനിക്ക് അനുഭവമായിട്ടില്ല.
മൈ എക്സ്റ്റേണൽ ലൈഫ് വാസ് ഗുഡ്,
എന്നാൽ എന്റെ പുറമേ ഉള്ളതായ ജീവിതം വളരെ നല്ലതായിരുന്നു.
മൈ തോട്ട് ലൈഫ്, മൈ സ്പീച്ച്,
എന്റെ ചിന്ത, എന്റെ വാക്കുകൾ,
ആംഗർ,
എന്റെ കോപം.
ഐ ഡിഡ്ന്റ് ഹാവ് വിക്ടറി. I did not have victory 36 years ago.
36 varshangalkku munpu ee oru kaaryathil enikku oru vijayam illayirunnu.
And it's when I was desperate that God showed me.
Njan ethavum nirashithanayi theernappol devam enne vazhi kaanichu.
The mystery of godliness.
Devabhaktiyude marmam allel vishuddha jeevathinte marmam.
It sounds very simple.
Adu valare lelithamayittu namukku thonana.
That Jesus came in the flesh.
Yesu Christu jadathil vannu.
1 Timothy 3:16.
ഒന്ന് തിമത്തിയോസ് 3:16 വാക്യം.
I began to meditate on that.
ഞാൻ ഈ ദൈവവചനത്തിൽ ധ്യാനിക്കുവാനായിട്ട് തുടങ്ങി.
Hebrews 4:15, I saw because he came in the flesh he was tempted just like me in everything.
എബ്രായലേഖനം 4:15 വാക്യത്തിൽ ഞാൻ ധ്യാനിച്ച് മനസ്സിലാക്കിയുണ്ടായി, എന്റേതുപോലുള്ളതായ ഒരു ജഡത്തിൽ അവൻ വന്നതുകൊണ്ട് എന്നെ പോലെ എല്ലാ കാര്യങ്ങളിലും അവൻ പരീക്ഷിക്കപ്പെട്ടു.
And what the work the devil has done by confusing that translation in the Malayalam language.
മലയാളത്തിലെ ആ ദൈവവചന ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലൂടെ പിശാച് എല്ലാവരെയും കൺഫ്യൂഷനിൽ ആക്കി കളഞ്ഞു.
But I felt even a God fearing person in Malayalam can come to the truth even with that wrong translation.
ആ തെറ്റായ ട്രാൻസ്ലേഷനിലൂടെയും ദൈവഭയമുള്ളതായ ഒരു മനുഷ്യൻ യഥാർത്ഥമായ വെളിപ്പാടിലേക്ക് വരുവാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി.
Because when it says without saying,
അവിടെ എബ്രായലേഖനം 4:16 പതിനഞ്ചാമത്തെ വാക്യത്തിൽ പാപമില്ലാതെ എന്ന് പറയുമ്പോൾ, പാപമൊഴികിൽ എന്ന് പറയുമ്പോൾ,
a God fearing person will think like this.
ഒരു ദൈവഭയമുള്ളതായ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും.
If there is no sin then how can he be tempted?
അവിടെ പാപം,
I mean if he was not tempted to sin then what the other area of temptation?
പാപത്തിന്റെ കാര്യത്തിലല്ല എങ്കിൽ വേറെ ഏത് കാര്യത്തിലാണ് നാം പരീക്ഷിക്കപ്പെടുന്നത്? വെള്ളം കുടിക്കുന്നതിലോ ആഹാരം കഴിക്കുന്നതിലോ ആണോ നാം
പരീക്ഷിക്കപ്പെടുന്നത്?
അവൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഉറങ്ങുവാൻ പോകുന്ന കാര്യത്തിലാണോ പരീക്ഷിക്കപ്പെടുന്നത്?
God fearing person will break through that false translation and discover that what it means is that he did not sin.
ദൈവത്തെ ഭയപ്പെടുന്നതായ ഒരു മനുഷ്യൻ തെറ്റായുള്ളതായ ആ ട്രാൻസ്ലേഷനിലൂടെ കടന്ന് ദൈവം എന്താണ് യഥാർത്ഥമായി അർത്ഥമാക്കുന്നത് മനസ്സിലാക്കും.
God can reveal truth even through a wrong translation.
ഒരു തെറ്റായ പരിഭാഷയിലൂടെയും ദൈവത്തിന് തന്റെ സത്യം
വെളിപ്പെടുത്തി.
നാം ദൈവഭയമുള്ളവരാണെങ്കിൽ,
if the man is going into the Bible to look for an excuse for sin, then there's plenty of verses to find an excuse for sin.
താൻ ചെയ്യുന്നതായ പാപത്തിന് ഒരു ജാമ്യം എടുക്കാൻ വേണ്ടി ബൈബിൾ അന്വേഷിക്കുന്നവനാണെങ്കിൽ അങ്ങനെയുള്ള നൂറുകണക്കിന് ഉപദേശങ്ങൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയും.
The Bible was given to help us to live a godly life, not to find excuses for our sin.
നമ്മുടെ പാപത്തിന് ഒരു ഒഴിവുകഴിവ് പറയുവാൻ വേണ്ടിയല്ല ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്, നേരെ മറിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നാം കടന്നു പോകുവാൻ വേണ്ടിയാണ്.
One of the things I decided was to the truth changed my life, I'm going to preach it. I don't care whether people accept it or not.
ഒരു കാര്യം ഞാൻ ആദ്യമുതലേ തീരുമാനിച്ചിരുന്നത്, ഒരു സത്യം എന്നെ രക്ഷയിലേക്ക് നടത്തുന്നുവെങ്കിൽ വാസ്തവമായി ഞാനത് പ്രസംഗിക്കുക തന്നെ
ചെയ്യും. I began to preach baptism in the Holy Spirit. I began to preach that the secret of godliness is Christ coming in the flesh.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും യേശുക്രിസ്തു ജഡത്തിൽ വന്നെന്നുള്ളതായ കാര്യവും ഞാൻ അങ്ങനെ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി.
Did I have to pay a price for it?
അതിനുവേണ്ടി ഞാനൊരു വില കൊടുക്കേണ്ടതായി വന്നു.
Sure.
തീർച്ചയായും.
All the people stopped inviting me.
ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക മനുഷ്യരും എന്നോടുള്ള
ശത്രുതയിലേക്കായിരുന്നു.
എല്ലാവരും എന്നോടുള്ളതായ ശത്രുതയിലേക്ക്
ആയിത്തീർന്നു.
അവര് എനിക്കെതിരായിട്ട് ലേഖനങ്ങൾ എഴുതുവാനും എല്ലാം പറഞ്ഞു പരത്തുവാനും എല്ലാം തുടങ്ങി. ഞാൻ പറഞ്ഞു നല്ലത്,
എന്റെ
ജീവിതം
ആൾക്കാര്
എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ.
If I find 3 or 4 people in India who are interested in this, I will share it with them.
ഈ ഇന്ത്യയിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ 3-4 ആൾക്കാർക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട്
ഹെവൻ
സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഞാൻ നോക്കുന്നില്ല.
ഐ എം നോട്ട് വൺ ഓഫ് ദോസ് എവാഞ്ചലിസ്റ്റ് ഗോയിങ് അറൗണ്ട് ദി കൺട്രി സേയിങ് ഹൂ ആർ വാണ്ട് ടു ഗോ ടു ഹെവൻ.
ഈ ലോകം മുഴുവൻ ചുറ്റി കറങ്ങി നടന്നുകൊണ്ട് ആരൊക്കെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ചോദിക്കുന്ന സുവിശേഷകനെ പോലെ അല്ല
ഞാൻ.
നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ആർക്കൊക്കെയും ആഗ്രഹമുണ്ടെന്ന് ചോദിക്കുന്നവരെ പോലെ അല്ല ഞാൻ.
യു തിങ്ക് ദാറ്റ് ഈസ് ഈവൻ one person among the 120 crore people in India who want to go to hell?
ഇന്ത്യയിലെ 120 കോടി ജനങ്ങളിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും നരകത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
Do you think any of these 120 crore people don't want to go to heaven?
ഈ 120 കോടി ആളുകൾ ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ?
Everyone wants to go.
എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം.
But you ask a question like, how many of you want to love your enemy?
എന്നാലേ നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ എത്ര പേർക്ക് നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുവാനായിട്ട്
ആഗ്രഹമുണ്ട്?
ഇന്റർനെറ്റിലുള്ളതായ ലൈംഗിക ആവാസങ്ങളിലേക്ക് നോക്കുവാൻ ആഗ്രഹമില്ലാത്ത എത്ര പേരുണ്ട്? നിങ്ങളെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
നിങ്ങളുടെ
എത്ര പേർക്ക് പണത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം അവസാനിപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ
ആഗ്രഹമുണ്ട്?
ഈ ചോദ്യങ്ങളിലൂടെ ഈ സംഖ്യ കുറഞ്ഞു 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 വരുന്നു.
How many of you want to have such control over your tongue that your tongue will only speak with grace every single time?
നിന്റെ നാവിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിട്ട് എപ്പോഴും കൃപയോടുകൂടെ സംസാരിക്കുന്ന ഒരു നാവ് ആവശ്യമുള്ള എത്ര പേര്?
How many of you want to love your wife even if she behaves like the devil?
ഒരു പിശാചിനെ പോലെ പെരുമാറുന്ന നിന്റെ ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
There are very few.
ഈ കാര്യമൊക്കെയും വരുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇതാണ്.
Those are the only people to whom God has to reveal the mystery of godliness.
അങ്ങനെയുള്ള വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ ദൈവിക മർമ്മം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ.
Those who want to obey the commands of scripture.
ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുവാൻ താല്പര്യമുള്ളവർക്ക്.
I wanted it.
എനിക്ക് അത് ആഗ്രഹം.
I wanted to rejoice always. I wanted to live without a single bad mood any time of the day.
ഞാൻ എപ്പോഴും സന്തോഷിക്കുവാനും ഒരു ദിവസത്തിന്റെ എല്ലാ സമയവും നല്ല മൂഡിൽ തന്നെ ആയിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു.
I wanted to stand for the truth of God, stand firmly for it and love those who disagree with me.
ദൈവത്തിന്റെ വചനത്തിനെ ഉറച്ചു നിൽക്കുവാനും അതിനോട് യോജിക്കാത്തവരെ സ്നേഹിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു.
Do you want that?
നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം വേണോ?
Jesus was tempted exactly like you and me.
നിങ്ങളെയും എന്നെയും പോലെ തന്നെ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ടും അവൻ പാപം ചെയ്തില്ല.
I learned two things from that.
ഇതിൽ നിന്ന് ഞാൻ രണ്ട് കാര്യം മനസ്സിലാക്കി.
More than 30 years ago.
30 വർഷങ്ങൾക്ക് മുൻപ്.
One. I cannot make an excuse for any more sin in my life.
എന്റെ ജീവിതത്തിലെ ഒരു പാപത്തിനും ഇനിമേൽ എനിക്ക് ഒഴിവുകഴിവ് പറയാൻ കഴിയില്ല.
Because there's one man who walked on this earth with my flesh who did not sin.
എന്നതുപോലെയുള്ള ഈ ജഡത്തിൽ ഈ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് പാപം ചെയ്യാത്തതായ ഒരു മനുഷ്യൻ എന്റെ മുന്നിലേ കടന്നു
പോയി.
രണ്ടാമത്,
I had faith that according to the light I have, I can walk like he walked.
എനിക്ക് വിശ്വാസം തന്നിരിക്കുന്നു, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് ലഭിച്ചതായ വെളിച്ചം അനുസരിച്ച് യേശുക്രിസ്തു നടന്നതുപോലെ എനിക്ക് നടക്കുവാൻ
കഴിയും.
എനിക്ക് ലഭിച്ചതായ വെളിച്ചം കൂടുമ്പോൾ അവൻ നടന്നതുപോലെ അല്പം കൂടെ എനിക്ക് നടക്കുവാൻ
കഴിയും. ആ
ഒരു കാര്യം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി.
I wasn't thinking of building the church. I was no interest in building the church.
എനിക്ക് സഭ പണിയുവാനുള്ളതായ യാതൊരു താല്പര്യവുമില്ലായിരുന്നു.
I didn't feel I was qualified for it.
അതിനുവേണ്ടി ഒരു യോഗ്യതയുള്ളവനാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല.
I didn't feel any ability to build the church.
സഭ പണിയുവാനുള്ള എന്തെങ്കിലും കഴിവ് എനിക്കുണ്ട് എന്നും ഞാൻ കരുതിയില്ല.
But I wanted to live a holy life.
എന്നാൽ ഞാൻ ഒരു വിശുദ്ധ ജീവിതം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചു.
And as I went on like that,
എന്നാൽ ആ വിധത്തിൽ ഞാൻ മുന്നോട്ട് കടന്നുപോയപ്പോൾ,
God showed me the second mystery.
ദൈവം എന്നെ രണ്ടാമത്തെ മർമ്മവും കാണിച്ചു തന്നു.
ഗ്രേറ്റ് മിസ്റ്ററി,
രണ്ടാമത്തെ വലിയ മർമ്മം.
That is in Ephesians 5.
അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലാണ് പറയുന്നത്.
This is another great mystery.
ഇത് മറ്റൊരു വലിയ മർമ്മമാണ്.
Verse 31. Ephesians 5:31.
എഫേസ്യ ലേഖനം 5-ാം അധ്യായം 31-ാമത്തെ
വാക്യം. This covers a man shall leave his father and mother and cleave to his wife and the two shall become one flesh.
അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും.
Now immediately our mind goes to marriage and the sexual union.
വളരെ പെട്ടെന്ന് നമ്മുടെ ചിന്ത കടന്നുപോകുന്ന ഒരു വിവാഹത്തിലേക്കും അതിനുശേഷമുള്ളതായ ലൈംഗിക ബന്ധത്തിലേക്കുമാണ്.
For people in the world that is correct.
ലോകത്തിലുള്ളതായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ശരി തന്നെയാണ്.
But here Paul says.
എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്
Verse 32. 32-ാമത്തെ
വാക്യം.
This is a great mystery.
ഈ മർമ്മം വലിയത്.
What is so great mystery about man and wife getting married and having sexual union?
ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുന്നതും അവർ ലൈംഗിക ബന്ധത്തിൽ ഒന്നായി തീരുന്നതിലും എന്താണ് ഇത്ര വലിയ മർമ്മമുള്ളത്?
I am speaking about Christ and the church.
ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്.
That is the type of unity that Christ can have with his church in the spirit like they have in the flesh.
ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജഡത്തിലുണ്ടാകുന്നതായ ഒന്നായുള്ളതായ ആ ബന്ധം പോലെ തന്നെയാണ് യേശുക്രിസ്തുവും സഭയുമായുള്ള ബന്ധം ആത്മാവിലൊന്നായിത്തീരുന്നത്.
He came in my flesh.
യേശുക്രിസ്തു എന്റെ ജഡത്തിൽ
വന്നു. He wants to be one spirit with me.
ഞാനുമായിട്ട് ഒരാത്മാവിലായിത്തീരുന്നു.
And not just with me, it's not Christ with the believer, it's Christ with his church.
കർത്താവ് ഒരു വിശ്വാസിയുമായി ഒരു ആത്മാവിലായി തീരുക മാത്രമല്ല സഭയുമായി ഒരു
ആത്മാവിലായി.
ഞാനല്ല ക്രിസ്തുവിന്റെ മണവാട്ടി, സഭയാണ് ക്രിസ്തുവിന്റെ മണവാട്ടി. അത് വാസ്തവമായും ഒരു
മർമ്മമാണ്.
ഈ സഭ യേശുവിന്റെ മണവാട്ടിയായിരിക്കുന്ന വാസ്തവമായും ഒരു മർമ്മം തന്നെയാണ്.
Understood what my calling is.
അപ്പോൾ എന്റെ വിളി എന്താണെന്ന് എനിക്ക് വ്യക്തമായി.
ഐ ഡോണ്ട് നോ വെദർ മെനി ഓഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കോളിംഗ്.
നിങ്ങളിൽ എത്ര പേർക്ക് ഈ വിളി മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല.
യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അൺലെസ് യു സീ ദിസ് മിസ്റ്ററി.
ഈ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല.
വെൻ പോൾ അണ്ടർസ്റ്റുഡ് ഇറ്റ്,
പൗലോസിന് ഇക്കാര്യം മനസ്സിലായപ്പോൾ,
ഹി ഷോ യു ടു വേഴ്സസ്. ഫസ്റ്റ് ഓഫ് ഓൾ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6.
ഞാൻ നിങ്ങളെ രണ്ട് വാക്യങ്ങൾ കാണിക്കാം. ഒന്ന് കൊരിന്ത്യർ 6 അധ്യായം
verse 16.
Don't
you know that somebody who joins himself to a harlot is one body with her, and the two will become one flesh?
ഒന്ന് കൊരിന്ത്യർ 6:16. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് ഉണ്ടല്ലോ. എന്നാൽ 17 ഇങ്ങനെ പറയുന്ന, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു.
കമ്പയേഴ്സ് ഇറ്റ് ടു ദി സെക്ഷ്വൽ യൂണിയൻ.
അവനോട് ഈ ലൈംഗിക ബന്ധത്തിൽ ഒന്നാകുന്ന കാര്യത്തെക്കുറിച്ച് താരതമ്യം ചെയ്യുന്നു.
ദാറ്റ് ഇസ് വൈ ഐ സെഡ് യെസ്റ്റർഡേ.
അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്.
Fellowship with God in the spirit, if you really experience it, it is a superior pleasure to sexual pleasure.
ദൈവികമായുള്ള ആത്മീയ ബന്ധം നാം യഥാർത്ഥമായി ആസ്വദിക്കുന്നുവെങ്കിൽ ലൈംഗികമായി ലഭിക്കുന്ന ആ സുഖത്തെക്കാളും അനേക മടങ്ങ് ഉയർന്നതാണ്.
You have not experienced it, you have not experienced oneness with God in your spirit.
നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ദൈവവുമായി ഒന്നായിരിക്കുന്ന കാര്യവും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല.
All Christians have not experienced it.
എല്ലാ ക്രിസ്ത്യാനികളും അത് അനുഭവിച്ചിട്ടില്ല.
അവര്
യേശു കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ച് എല്ലാം ശരിയാണെന്ന് പറഞ്ഞ്
നടക്കും.
ആത്മാവിൽ ദൈവവുമായി ഒന്നാകുന്ന ആ ഒരു അനുഭവമില്ല.
അവരെ
സംബന്ധിച്ചിടത്തോളം ദൈവവുമായുള്ള കൂട്ടായ്മ ഒരു ബോറടിക്കുന്ന
കാര്യമാണ്.
അവര് ഫെലോഷിപ്പ് കോൺഫറൻസിൽ കടന്നു വരുന്നതായ ആൾക്കാരുമായുള്ള കൂട്ടായ്മയിൽ ഒന്നായിത്തീരുന്നതിൽ സന്തോഷിക്കുന്നു. ഈ ലോകത്തിലുള്ളതായ ഏറ്റവും നല്ല സഹോദരനുമായി ഒന്നായിരിക്കുന്ന ആ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക.
Fellowship with God is a million times better than that.
അതിൽ നിന്ന് ലക്ഷോപലക്ഷം ഉയർന്നതാണ് ദൈവവുമായുള്ള കൂട്ടായ്മ.
Think of the greatest pleasure you've had in sexual relationship with your wife at any time.
നിങ്ങളുടെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
And pleasure of fellowship with God is a million times more than that.
ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായ സന്തോഷം അതിൽ നിന്ന് 10,00,000 മടങ്ങ് ഇരട്ടിയാണ്.
Do you want to experience it?
അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
If you want, God will give it to you.
നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും.
And then you realize that the church is meant to be the bride of Jesus Christ.
സഭ കർത്താവായ യേശുവിന്റെ മണവാട്ടിയാണ്.
And then if God calls us to be a part of that church and to build that church,
ദൈവം നമ്മെ ആ സഭയുടെ ഒരു ഭാഗമായിട്ട് വിളിച്ച് സഭ പണിയുവാനായിട്ട് വിളിച്ചിരിക്കുന്നു.
This should be the spirit of every elder brother.
എല്ലാ മൂപ്പന്മാരുടെയും ആത്മാവ് ഇതായിരിക്കണം.
2 Corinthians chapter 11.
2 കൊരിന്ത്യർ 11 അധ്യായം
verse 2.
രണ്ടാമത്തെ വാക്യം.
Any person who calls himself an elder brother does not have this spirit. He's not really serving God.
തന്നെ തന്നെ മൂപ്പൻ എന്ന് വിളിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ ഒരു ആത്മാവില്ലായെങ്കിൽ അവൻ യഥാർത്ഥമായിട്ടും ദൈവത്തെ ആ അർത്ഥത്തിൽ സേവിക്കുന്നില്ല.
If you're a father or mother, this is the desire you should have for your children.
നിങ്ങളൊരു അപ്പനോ അമ്മയോ ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ആഗ്രഹവും.
This is a very important verse.
ഇത് ഏറ്റവും പ്രാധാന്യമുള്ളതായ ഒരു കാര്യമാണ്.
Paul says, I'm jealous for you with a godly jealousy.
പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു.
ബിക്കോസ് ഐ ബിത്രോത്ത് യു ടു വൺ ഹസ്ബൻഡ്.
നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല
യേശു
ക്രിസ്തുവിനെ ഒരു നിർമ്മല കന്യകയായി നിങ്ങളെ ഒരു ദിവസം നിങ്ങൾക്ക് ഏൽപ്പിച്ചു
കൊടുക്കാൻ.
നിങ്ങൾ ഈ ചിത്രം ഭാവനയിലൊന്ന് കണ്ടു നോക്കുക, സഭയെ ഒരു നിർമ്മല കന്യകയായി മണവാളനായി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന
കാര്യം.
ദൈവത്തിന്റെ സഭയിലെ ഒരു സേവകനായിട്ട് ശുശ്രൂഷകനായിട്ട് ദൈവം എന്നെ എടുത്തിരിക്കുന്നു.
ഐ നോ മൈ കോളിംഗ്.
എനിക്ക് എന്റെ വിളി അറിയാം.
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു പ്രീച്ച് ഇൻ കോൺഫറൻസസ് ആൻഡ് ഇൻ ചർച്ചസ്.
ഈ കോൺഫറൻസുകളിൽ സഭകളിൽ പ്രസംഗിക്കുന്ന ഒരു കാര്യം മാത്രമല്ല,
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു ഹാവ് എൽഡേഴ്സ് മീറ്റിംഗ്സ്.
അത് മൂപ്പന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന കാര്യം മാത്രമല്ല.
ഡു എവറിത്തിങ് ഇൻ മൈ പവർ ടു പ്രസന്റ് ദി ചർച്ച് ആസ് എ പ്യുവർ വിർജിൻ ടു ക്രൈസ്റ്റ്.
എന്റെ ശക്തിയിൽ സഭയെ യേശുക്രിസ്തുവിനെ യോജിച്ച ഒരു നിർമ്മല കന്യകയായി ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് അതിലുള്ളത്.
ഐ സീ മൈ കോളിംഗ്.
ഞാൻ എന്റെ വിളി കണ്ടു.
ആൻഡ് ഐ ആം ട്രൈയിങ് മൈ ബെസ്റ്റ് ടു ഡു ഇറ്റ്.
അത് ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ സർവ്വശക്തിയും ഉപയോഗിക്കുന്നു.
ബിക്കോസ് ഐ ഹാവ് സീൻ ദിസ് മിസ്റ്ററി.
കാരണം ഞാൻ ഈ മർമ്മം കണ്ടു.
ദ ടു ഷാൽ ബിക്കം വൺ.
രണ്ടു പേര് ഒന്നായി തീരും.
യാ, സോ ദാറ്റ് ഷുഡ് ബി ദ ലോങ്ങിംഗ് ഓഫ് എവറി പേഴ്സൺ ഹൂ ഈസ് എൻ എൽഡർ ബ്രദർ ഹിയർ.
സഭയിലെ മൂപ്പന്മാരായിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ ആഗ്രഹം അത് തന്നെയായിരിക്കണം.
And all of you who are elder brothers here, ask yourself whether that is your longing.
ഇവിടെ മൂപ്പന്മാരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലെ എരിവും ആഗ്രഹവും ഇത് തന്നെയാണോ?
You know that in your church, the spirit of the harlot is there.
നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം നിങ്ങളുടെ സഭയിൽ ആ വ്യഭിചാരത്തിന്റെ വ്യഭിചാരണിയുടെ ആത്മാവുണ്ട്. എല്ലാ സഭയിലും അതുണ്ട്.
ബാംഗ്ലൂരിലുള്ള
സി എഫ് സി സഭയിലും,
തമിഴ്നാട്, ആന്ധ്ര, എവ്രിവേർ.
തമിഴ്നാട്ടിലും ആന്ധ്രയിലുമുള്ള എല്ലാ സഭകളിലും അത്.
Because that's how they are when they come to the church.
അവർ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെയാണ്.
They may be born again.
അവരെ വീട്ടിൽ.
They may be baptized in the Holy Spirit.
അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ.
But the spirit of the harlot is there.
എന്നാൽ അവരിൽ ആ വ്യഭിചാരണിയുടെ ആത്മാവുണ്ട്.
And our calling is to make them virgins.
നമ്മുടെ വിളി എന്ന് പറയുന്നത് അവരെ നിർമ്മല കന്യകയാക്കി മാറ്റുക
എന്നുള്ളതാണ്.
ആ വ്യഭിചാരത്തിന്റെ ആത്മാവിൽ നിന്ന് അവരെ
സ്വതന്ത്രരാക്കുക.
ലോകത്തോടുള്ളതായ അവരുടെ സ്നേഹത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക.
ഫ്രീ ദം ഫ്രം ലവ് ഫോർ ദി സിൻഫുൾ പ്ലെഷേഴ്സ് ഓഫ് ദി വേൾഡ്.
പാപത്തിന്റെ സുഖത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക.
ഡു യു നോ ഹൌ മെനി പീപ്പിൾ ഇൻ യുവർ ചർച്ച് ആർ വാച്ചിംഗ് ഡേറ്റി തിങ്സ് ഓൺ ടെലിവിഷൻ.
നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ സഭയിൽ എത്ര പേര് ടെലിവിഷനിലുള്ളതായ വൃത്തിഹീനമായ കാര്യങ്ങൾ കാണുന്നു?
സീക്രട്ടലി വാച്ചിംഗ് മൂവീസ്.
രഹസ്യമായ സിനിമകൾ കാണുന്നു.
റീഡിംഗ് ഡെഡി ബുക്സ്.
വൃത്തിഹീനമായ ബുക്കുകൾ വായിക്കുന്നു.
ഹൂസ് മെയിൻ മൈൻഡ് ഇസ് ഓൺ മേക്കിംഗ് മോർ ആൻഡ് മോർ മണി.
അവരുടെ ചിന്ത എപ്പോഴും കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിലാണ്.
നോട്ട് ടു ബിൽഡ് ദ ചർച്ച്.
ദൈവത്തിന്റെ സഭ പണിയുന്നതിലല്ല.
കോഴ്സ് യു ഹാവ് ടു ഏൺ അവർ ലിവിംഗ്.
തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ
സമ്പാദിക്കണം.
നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ പണം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അവിടെയും ഇവിടെയും അനുസരിച്ച് തക്കതായ ഒരു ജോലി നിങ്ങൾ
കണ്ടുപിടിക്കണം.
നോഹ ചെയ്തതായ ആ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വലിയൊരു
ഉദാഹരണമാണ്.
യേശു ക്രിസ്തു പറഞ്ഞു, അന്ത്യകാലം നോഹയുടെ ദിവസം പോലെ
ആയിത്തീരും.
നോഹയുടെ കാലം പോലെ ഇന്ന് ലോകത്തിൽ അനേകമായ തിന്മകൾ
തെരിയിക്കൊണ്ടിരിക്കുന്നു.
നോഹയുടെ കാലം പോലെ തന്നെ ലൈംഗികമായ അനേക കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ
തെരിയിക്കൊണ്ടിരിക്കുന്നു.
നോഹയുടെ കാലം പോലെ തന്നെ തിന്മകളും തീവ്രവാദങ്ങളും എല്ലാം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ ഒരു നോഹ ഉണ്ടായിരുന്നു.
And in the midst of this world, there have to be a few Noahs here and there.
ഈ ഇങ്ങനെയുള്ളതായി ലോകത്തിലെ അവിടെയും ഇവിടെയും ദൈവം ചില നോഹമാരെ ആക്കി വെച്ചിരിക്കുന്നു.
നോഹ ബ്രോട്ട് അപ്പ് ഓൾ ഹിസ് ചിൽഡ്രൻ ടു ഫിയർ ഗോഡ്.
ദൈവം നോഹ തന്റെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തെ ഭയപ്പെടുന്ന ഭയപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്നു.
നോഹ
ഒരിക്കലും പറഞ്ഞില്ല എന്റെ ഭാര്യയ്ക്ക് ഇതിൽ താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ എനിക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന്.
It doesn't say fathers and mothers bring up your children in the fear of the Lord. It says fathers bring up your children in the fear of the Lord.
ദൈവം ഇങ്ങനെ പറഞ്ഞില്ല, മാതാക്കളെ പിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ. പിന്നെയോ ദൈവം പറഞ്ഞത് പിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ.
If your wife is like the devil himself, you can still bring up your children in the fear of God if you are a godly man.
നിങ്ങൾ യഥാർത്ഥമായിട്ടും ഒരു ദൈവ പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ യഥാർത്ഥത്തിൽ ഒരു പിശാചായിരുന്നാൽ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ
വളർത്തിക്കൊണ്ടുവരുവാൻ. Their children in the discipline and instruction of the Lord. you will support me in this ministry.
നിങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാകെ കടന്നു ചെന്നിട്ട് ദൈവത്തോട് പറയുവാനായിട്ട് കഴിയും, ദൈവമേ നീയാണ് കൽപ്പിച്ചത് അസീത പിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, അതുകൊണ്ട് അതിനുള്ള നിന്റെ ആ കൽപ്പനയ്ക്കുള്ളതായ ശക്തി നീ എന്റെ ജീവിതത്തിലേക്ക് പകർന്നു തരണമെന്ന് പറയുവാൻ കഴിയും.
If you have a husband who is not at all interested in spiritual things, you can be a mother like Timothy who raised her son to be an apostle.
നിങ്ങളുടെ ഭർത്താവ് ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യനാണെങ്കിലും നിങ്ങൾക്ക് തിമോത്തിയുടെ അമ്മയെ പോലെ തിമോത്തിയെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ തന്നെ ദൈവഭയത്തിൽ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയും.
Fathers, mothers, elders in churches have all got the responsibility to present those who are under them as a pure virgin to Christ.
മാതാക്കൾക്കും പിതാക്കൾക്കും സഭയിലെ മൂപ്പന്മാർക്കും എല്ലാവർക്കും തങ്ങളുടെ കീഴിലുള്ളവരെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്.
To build a church which is like a pure virgin for Christ.
സഭയെ ക്രിസ്തുവിലുള്ള ഒരു നിർമ്മല കന്യകയായി പണിതുകൊണ്ടുവരുന്നതിൽ
not everybody will respond.
എല്ലാവരും അതിനോട് പ്രതികരിക്കും.
There are only a few.
വളരെ ചുരുക്കം പേര്
മാത്രമേ ഈ ചർച്ച്
എല്ലാ
സഭകളും that I have come across in my life.
എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന എല്ലാ
സഭകളും there are only a few.
വളരെ ചുരുക്കം പേര് മാത്രം.
I look at it like this.
ഞാൻ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്.
The Old Testament there was a tabernacle which is a picture of the church.
പഴയ നിയമത്തിലെ നമുക്കൊരു സമാഗമന കൂടാരം കാണുവാനായിട്ട് കഴിയുന്ന
സഭയുടെ ചിത്രമാണ്. Three parts.
അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട്.
The outer court.
പ്രാകാരം.
Where there were a lot of people.
എല്ലാവരും കൂടി നിൽക്കുന്ന പ്രാകാരം.
Then a holy place where just a few priests were there.
ചില പുരോഹിതന്മാരെ മാത്രം നിൽക്കുന്നതായ വിശുദ്ധ സ്ഥലം.
And then the most holy place where only one man could go.
പിന്നെയുള്ളതായ അതിവിശുദ്ധ സ്ഥലം, ഒരു മനുഷ്യന് മാത്രം കയറി പോകാൻ കഴിയുന്ന.
സോ ദ നമ്പർ കീപ്സ് ഡിക്രീസിംഗ് ആസ് യു ഗോ ഇൻടു ദ മോസ്റ്റ് ഹോളി പ്ലേസ്.
അതിവിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഈ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
ഇൻ ദി ഔട്ടർ കോർട്ട് ദേ ഓൺലി ഹാവ് ദി ഓൾട്ടർ ഓഫ് സാക്രിഫൈസ് ആൻഡ് ദ ലേവർ ഓഫ് വാട്ടർ.
പ്രാകാരത്തിൽ നിങ്ങൾക്ക് യാഗപീഠവും കഴുകുവാനായിട്ട് വെച്ചിരിക്കുന്നതായ ലേവർ
മാത്രം. Forgiveness of sins and water baptism.
അതെ, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തെയും ജലസ്നാനത്തെയും ഓർമ്മിക്കുക.
And there are lots of people who are interested in that.
അനേക വ്യക്തി അനേക വിശ്വാസികൾ അതിൽ മാത്രമേ
താല്പര്യപ്പെടുന്നുള്ളൂ.
അവർക്ക് അതിൽ മാത്രമേ താല്പര്യമുള്ളൂ.
Accepted Christ and baptized water, I'm going to be in the outer court all my life.
ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, ഹൃദയത്തിൽ സ്വീകരിച്ചു, ജലസ്നാനം എടുത്തു, ഞാൻ എന്നും ഈ പ്രാകാരത്തിൽ തന്നെ നിൽക്കുവാനാണ്.
There are people like that in every church.
എല്ലാ സഭകളിലും അങ്ങനെയുള്ളതായ ആൾക്കാരുണ്ട്.
And despite all that I preached for 35 years in CFC, there are people like that today also.
ഞാൻ CFCയിലെ കഴിഞ്ഞ 35 വർഷമായിട്ട് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലും ഇരിക്കുന്നുവെങ്കിലും അങ്ങനെയുള്ളതായ ആൾക്കാർ CFCയിലും ഉണ്ട്.
They are in your church too.
നിങ്ങളുടെ സഭകളിലും അങ്ങനെയുള്ളവരുണ്ട്.
But then there are a few who go beyond that.
നാല് ചുരുക്കം ചിലരെ അവിടവും കടന്ന് മുന്നോട്ട്
പോകും. Get through to the holy place.
അവരെ വിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലും.
Where there's the lamp stand with oil, a picture of the baptism in the Holy Spirit.
അവിടെ മെഴുകുതിരിക്കാലുകളും
the oil
സുഗന്ധമുയരുന്നതായ
the oil which burns the fire in the lamp.
ആ ഓയിൽ കത്തിയിട്ട് ദൈവത്തിന്റെ
anointed light.
അവിടെ അഭിഷേകത്തിന്റേതായ ഒരു
and then there's a table of bread speaking about people who are interested in the word of God.
അവിടെ അപ്പം വെച്ചിരിക്കുന്നതായ മേശയുണ്ട്, അത് കൂട്ടായ്മയെ ഓർമ്മിപ്പിക്കുന്നു.
No, word of God.
ആ ദൈവവചനത്തെ ഓർമ്മിപ്പിക്കുന്നു.
And then there is an altar of incense where people which talks about prayer.
അവിടെ ഇൻസെൻസ് വെച്ചിരിക്കുന്നതായ ഒരു പാത്രമുണ്ട്, അത് പ്രാർത്ഥനയെ ഓർമ്മിപ്പിക്കുന്നു.
Altar of incense.
ആ ധൂപകലം വെച്ചിരിക്കുന്നതായ യാഗപീഠമുണ്ട്, അത് പ്രാർത്ഥനയെ ഓർമ്മിപ്പിക്കുന്നു.
There are people who want the anointing of the Spirit, who want to have a prayer life and the word of God.
ദൈവത്തിന്റെ അഭിഷേകം ആവശ്യമുള്ളവരുണ്ട്, പ്രാർത്ഥനാ ജീവിതം ആവശ്യമുള്ളവരുണ്ട്, അവരും അവിടെ ആയിരിക്കുന്നു.
And they go beyond water baptism.
അവര് ആ ജലസ്നാനം എന്നുള്ളതായ കാര്യവും കടന്നു മുന്നോട്ട് പോകുന്നു.
So there are some people like that in every church.
എല്ലാ സഭകളിലും അങ്ങനെയുള്ളതായ ചിലരുമുണ്ട്.
And then there are very very few who go beyond that.
ആ ഭാവവും കടന്നു പോകുന്നവര് വളരെ വളരെ ചുരുക്കമാണ്.
Who go through the rent veil.
അവരെ മുറിക്കപ്പെട്ടതായ തിരിശീലയിലൂടെ കടന്നു പോകുന്നു.
The Bible says that rent veil is the flesh of Jesus that was torn.
ആ തിരുവചനം പറയുന്നു, ആ കീറി മുറിക്കപ്പെട്ടതായ തിരിശീല യേശുക്രിസ്തുവിന്റെ ശരീരമാണ്.
And we know the flesh was his own will which was torn for 33 years.
ആ 33 വർഷക്കാലം കീറി മുറിക്കപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ ആ സ്വന്തം ഇഷ്ടമാണത്.
Not my will, it was torn.
എന്റെ ഇഷ്ടമല്ല, അതിനെ കീറി മുറിച്ചിട്ട്.
And at the end of when Jesus died, the Father gave a certificate by tearing that veil, saying he has done it faithfully all through his life.
യേശുക്രിസ്തു മരിച്ചപ്പോൾ പിതാവായ ദൈവം അവൻ തന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്തു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായിട്ട് കീറി.
And that is called in Hebrews 10 a new and living way into the most holy place.
എബ്രായലേഖനം 10 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ അത്
Hebrews 10
എബ്രായലേഖനം 10 അധ്യായം
we read there in verse 20
20 വാക്യത്തിൽ നാം വായിക്കുന്നു
This is a new and living way that he has made through the veil that is his flesh.
തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി
And he tells me to follow him.
അദ്ദേഹം എന്നെ അനുഗമിക്കുവാനായിട്ട് ക്ഷണിച്ചു.
Say no to your own will every day.
എല്ലാ ദിവസവും സ്വന്തം ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ.
And you feel like answering back somebody. The Holy Spirit says no.
നിങ്ങൾ
put your will to death.
നിങ്ങൾ തിരിച്ചു മറുപടി പറയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു നിന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടത്തെ മരിപ്പിക്കുക.
When you're tempted to look at some pretty woman in the Holy Spirit says no, put your will to death.
സുന്ദരിയായ ഒരു സ്ത്രീയെ നോക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ഇഷ്ടത്തെ മരിപ്പിക്കുക.
Something you know is displeasing to God and the Holy Spirit says no, put your will to death.
ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു നിന്റെ ഇഷ്ടത്തെ മരിപ്പിക്കുക.
We get 100 opportunities like that every day.
എല്ലാ ദിവസവും 100 ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു.
Do you think all believers are walking this way?
നിങ്ങൾ ചിന്തിക്കുന്നുവോ എല്ലാ വിശ്വാസികളും ഈ വഴിയിലാണ് മുന്നോട്ട്
പോകുന്നത്? Do you think all elders are walking this way?
മൂപ്പന്മാരെ ഈ വഴിയിൽ മുന്നോട്ട് പോകാറുണ്ടോ?
No.
ഒരിക്കലുമില്ല.
If they were,
അവരങ്ങനെയായിരുന്നുവെങ്കിൽ
there would be such a presence of God in their life.
അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും.
When you meet them, you'll meet God.
നിങ്ങൾ അവരെ കാണുമ്പോൾ നിങ്ങൾ ദൈവത്തെ കണ്ടതുപോലെ തന്നെയാണ്.
And when you hear from them, you'll hear God.
നിങ്ങൾ അവരിൽ നിന്ന് കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെയായിരിക്കും.
Most elders are not like that.
ഒട്ടുമിക്ക മൂപ്പന്മാരും
അങ്ങനെയല്ല. When you go through this veil,
നിങ്ങൾ ഈ തിരശ്ശീലയിലൂടെ കടന്നു പോകുമ്പോൾ
you come right into the presence of Almighty God.
നിങ്ങൾ ദൈവത്തിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുന്നു.
Where the Shekinah fire was burning.
അവിടെ ദൈവത്തിന്റെ തേജസ് അവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു.
And you worship.
നിങ്ങൾ അവിടെ അവനെ ആരാധിക്കും.
You become a worshipper.
നിങ്ങൾ യഥാർത്ഥ ആരാധകനായി തീരും.
I tell you, in my lifetime, I have met very, very, very few believers who know how to worship God.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, എന്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടും ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നവരായി വളരെ വളരെ ചുരുക്കം പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്.
What people call worship on Sunday morning is not worship.
സാധാരണ ഞായറാഴ്ച രാവിലെ ആൾക്കാര് ആരാധന എന്ന് പറഞ്ഞു വിളിക്കുന്നത് ഒരിക്കലും ഒരു
ആരാധന. There is no worship there at all.
അവിടെ ഒരു ആരാധനയും ഇല്ല.
It is thanksgiving and praise.
അത് നന്ദി പറയുന്നതും സ്തോത്രം ചെയ്യുന്നതുമാണ്.
That is not worship.
അത് ആരാധനയല്ല.
That's good.
അത് നല്ലതാണ്.
I believe in thanksgiving and I believe in praise, but call it by its right name.
നന്ദി പറയുന്നതും സ്തോത്രം ചെയ്യുന്നതും ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ അതിനെ അതിന്റേതായ പേര് വിളിക്കുക.
Don't call a man a woman, a woman a man.
ഒരു സ്ത്രീയെ പുരുഷനെന്നും പുരുഷനെ സ്ത്രീയെന്നും വിളിക്കാൻ പാടില്ല.
Don't call thanksgiving worship, don't call praise worship, it is not.
നന്ദി പറയുന്നതിനെയും സ്തുതി ചെയ്യുന്നതിനെയും ആരാധനയെന്ന് വിളിക്കരുത്.
And one of the great works the devil has done is by calling something which is not worship worship.
പിശാച് ചെയ്തതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ആരാധനയല്ലാത്തതിനെ ആരാധനയെന്ന് വിളിക്കുന്നു.
If you don't believe me,
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല.
You take a concordance and look at the word worship throughout the New Testament.
നിങ്ങൾ ഒരു വാക്യങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ബൈബിൾ ഒരു ബുക്ക് എടുത്തിട്ട് ബൈബിളിലെ എല്ലാ വാക്യങ്ങളിലൂടെ കടന്നു പോകാൻ പറഞ്ഞിരിക്കുന്നത് വാക്യങ്ങളിലൂടെ.
You will change your view and you will agree with me.
നിങ്ങളുടെ ആ ചിന്ത മാറ്റി നിങ്ങൾ എന്നോട് യോജിക്കും.
But I don't know whether you will have my courage to stand up against the whole system.
എന്നാൽ നിങ്ങൾക്ക് എന്നെ പോലെ ഈ നടക്കുന്നതായി സംവിധാനത്തിനെതിരായി എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതിൽ എനിക്ക്
സംശയമുണ്ട്.
ഒട്ടുമിക്കവരും പറയും എന്തിനാ സഹോദര നമ്മൾ ഇതിലൊക്കെ ഇടപെടുന്നത് അതങ്ങനെ
തന്നെ.
ഇങ്ങനെയുള്ളതായ വഞ്ചനയിലൂടെ ദൈവമക്കളുടെ യഥാർത്ഥമായ ആരാധനയെ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇൻ ദാറ്റ് മോസ്റ്റ് ഹോളി പ്ലേസ്,
ആ അതിവിശുദ്ധ സ്ഥലത്ത്,
ദി ട്രൂ ചർച്ച് ഈസ് ബീയിംഗ് ബിൽറ്റ് ടുഡേ.
ഇന്ന് യഥാർത്ഥമായ സത്യസഭ പണിയപ്പെടുന്നു.
ദിസ് ഈസ് എ മിസ്റ്ററി.
ഇത് വാസ്തവമായ ഒരു മർമ്മം.
ദാറ്റ് ഈസ് വേർ പീപ്പിൾ ആർ ബിക്കമിംഗ് വൺ സ്പിരിറ്റ് വിത്ത് ക്രൈസ്റ്റ്.
അവിടെയാണ് യേശുക്രിസ്തുവുമായിട്ട് ഒരാത്മാവിലായിത്തീരുന്നത്.
ആൻഡ് വെൻ വി ആർ വൺ സ്പിരിറ്റ് വിത്ത് ക്രൈസ്റ്റ്,
നമ്മൾ ക്രിസ്തുവിൽ ഒരാത്മാവിലായിത്തീരുമ്പോൾ,
ബിക്കംസ് വെരി ഈസി ടു ഓവർകം സിൻ.
പാപത്തെ ജയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
യു നോ സംടൈംസ് വി ടെൽ പീപ്പിൾ ഗിവ് അപ് ദി സിൻ, ഗിവ് അപ് ദി സിൻ, ഗിവ് അപ് ദി സിൻ.
നമ്മൾ ഒട്ടുമിക്കപ്പോഴും മിക്ക വിശ്വാസികളോടും പറയും ഈ പാപത്തെ വിട്ടുകളയുക, മറ്റേ പാപത്തെ
വിട്ടുകളയുക. Give up your love for the world.
നിങ്ങളുടെ ലോകത്തെ സ്നേഹിക്കുന്നതായ സ്നേഹം വിട്ടുകളയുക.
Your love for the money.
പണത്തോടുള്ളതായ സ്നേഹം വിട്ടുകളയുക.
And it does not succeed.
എന്നാൽ അത് ജയം കാണുന്നില്ല.
The picture the Lord has given me is this.
ഈ കാര്യത്തെക്കുറിച്ച് ദൈവം എനിക്ക് തന്ന ചിത്രം ഇങ്ങനെയാണ്.
Suppose you had a daughter.
നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു കരുതുക.
Who has become very friendly with a very worldly person.
ഒരു ഒരു ലോക മനുഷ്യനുമായി വലിയ സ്നേഹത്തിൽ അവളായി തീർന്നു.
And you keep saying, don't love him, don't love him, don't have anything to do with him.
നിങ്ങൾ എല്ലായ്പ്പോഴും അവളോട് പറയും, നീ ആ മനുഷ്യനെ സ്നേഹിക്കരുത്, ആ മനുഷ്യനെ സ്നേഹിക്കരുത്.
Your daughter is a picture of the church and that person is a picture of the world.
ആ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ഒരു ചിത്രവും നിങ്ങളുടെ മകള് സഭയുടെ ചിത്രവുമാണ്.
The preacher is saying, don't love the world, don't love the world.
പ്രാസംഗ്യൻ പറയുന്നു, നീ ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തെ
സ്നേഹിക്കരുത്.
നിങ്ങളുടെ മകളോട് നിങ്ങൾ പറയുന്നു, അവനൊരു മോശം മനുഷ്യനാണ്, അവനോട് ഒരിക്കലും സ്നേഹിക്കരുത്.
You know how clever our daughters are.
നിങ്ങൾക്കറിയാം നമ്മുടെ പെൺകുട്ടികൾ എത്രമാത്രം മിടുക്കരാണെന്ന്.
അവർ
പറയും, മമ്മി നീ ദയവായി.
And now they all have cell phones, they're secretly texting each other, that person.
അവരുടെ ഒക്കെയും കയ്യിൽ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. മമ്മി ഒന്നും അറിയാതെ അവർക്ക് ആ പുരുഷനുമായിട്ട് പല വിധത്തിൽ.
Poor daddy and mommy don't even know what's going on.
ഡാഡിയും മമ്മിയും എന്താണ് ഈ മൊബൈലിലൂടെ നടക്കുന്നതിനെക്കുറിച്ച്.
Friendship is going on.
അതില് അവർ തമ്മിലുള്ള സുഹൃത്ബന്ധം
പോയിക്കൊണ്ടേ.
ചില സമയങ്ങളിൽ മമ്മിയും ഡാഡിയും പിടിച്ചെടുത്തിട്ട് പറയും, നീ ഇത്
നിർത്തി.
നിങ്ങൾ പ്രാർത്ഥിക്കുകയും വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
Then one day your daughter comes.
എന്നാല് ഒരു ദിവസം നിങ്ങളുടെ മകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു.
ഡാഡി മമ്മി, I till now I was cheating you, but today I have given him up completely.
അവള് ഒരു ദിവസം കടന്നു വന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട ഡാഡി മമ്മി, ഞാൻ ഇതുവരെ നിങ്ങളെ കൗളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ വാസ്തവമായും ആ ബന്ധം അവസാനിപ്പിച്ചു.
How did that happen?
എങ്ങനെയാണ് അത് സംഭവിച്ചത്?
I found a much more handsome man.
അവള് പറയും, ഞാൻ അവനേക്കാളും അതിസുന്ദരനായ ഒരുവനെ.
Really spiritual man.
യഥാർത്ഥമായിട്ടും
ആത്മീയ
വളരെ ധനികനായ മനുഷ്യൻ.
That is the answer.
അതാണ് നമുക്കുള്ളതായ.
Why is it we can't give up the love for the world?
എന്തുകൊണ്ടാണ് നമുക്ക് ലോകത്തോടുള്ളതായ ആ സ്നേഹം വിട്ടുകളയാൻ വേണ്ടി?
Because we haven't seen the beauty of Jesus Christ.
കാരണം യേശുക്രിസ്തുവിന്റെ സൗന്ദര്യം നമ്മൾ കണ്ടിട്ടില്ല.
We haven't seen how good he is.
അവൻ എത്ര നല്ലവനാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല.
We are struggling, telling believers, give up this, give up this, give up this.
നമ്മൾ ആൾക്കാരുമായിട്ട് വലിയ പോരാട്ടത്തിലാണ്, വിട്ടുകളയുക 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 എന്ന് പറഞ്ഞു.
Let them find the beauty of Jesus.
എന്നാൽ അവർ യഥാർത്ഥമായിട്ടും യേശുവിന്റെ സൗന്ദര്യം കാണട്ടെ.
Do you elder brothers find some love for the world in your own heart?
പ്രിയപ്പെട്ട മൂത്ത സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ലോകത്തോടുള്ളതായ ഒരു സ്നേഹം കാണുന്നു.
Maybe you haven't seen the beauty of Jesus either.
കാരണം നിങ്ങളും ഒരുപക്ഷെ യഥാർത്ഥമായും ക്രിസ്തുവിന്റെ സൗന്ദര്യം
കണ്ടിട്ടില്ല. See the beauty of Jesus like we sing in that song.
നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ യേശുവിന്റെ സൗന്ദര്യം നമ്മൾ. യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ
ഉയർത്തി
അവന്റെ ആ മനോഹരമായ മുഖത്തേക്ക്
നോക്കി.
ഈ ലോകത്തിലുള്ളതായ എല്ലാ കാര്യങ്ങളും നിന്റെ
മുന്നിൽ
അവന്റെ തേജസ്സിന്റെയും. നിങ്ങൾ ഒരു സൂര്യന്റെ പ്രഭയേറിയതായ ആ പ്രഭയിൽ നിൽക്കുന്നത് പോലെയാണ്. നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു വരുന്നു.
For some time here everything is dark. Haven't you had that experience?
കുറെ നേരത്തേക്ക് നിങ്ങളുടെ കണ്ണിൽ ഒന്നും കാണുവാൻ വയ്യാത്ത പോലെ ആയിരിക്കും. നിങ്ങൾ
അനുഭവിച്ചിട്ടുണ്ടോ? Bright sunlight.
വളരെ പ്രകാശമേറിയതായ വെളിച്ചം.
That's how it is when we see the glory of Jesus.
യേശുക്രിസ്തുവിന്റെ തേജസ് നമ്മൾ കാണുമ്പോൾ അതുപോലെയാണ്.
That's the type of church we are supposed to build everywhere.
നമ്മൾ എല്ലായിടത്തും പണിയേണ്ടതായ സഭ.
A church that is deeply in love with Jesus Christ.
യേശുക്രിസ്തുവിനുമായി ആഴമേറിയ സ്നേഹബന്ധത്തിലായിരിക്കുന്ന സഭ.
But that also is a mystery.
അതും വാസ്തവമായും ഒരു വലിയ മർമ്മമാണ്.
I find very few even elder brothers who are worshippers.
യഥാർത്ഥമായിട്ടും നല്ല ആരാധനക്കാരായിരിക്കുന്ന മൂപ്പന്മാർ തന്നെ ചുരുക്കമാണ്.
Taken up with the beauty of Jesus Christ.
യേശുക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ കൊണ്ട് പിടിക്കപ്പെട്ടവരായവര്.
Who love Jesus supremely.
അവരെ യേശുവിനെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്നു.
Who don't love their position or their ministry or anything. They love Jesus.
അവരുടെ ശുശ്രൂഷയോ അവരുടെ സ്ഥാനത്തെയോ ഒന്നും അവർ സ്നേഹിക്കുന്നില്ല.
They are more interested in loving Jesus than preparing sermons to preach.
പ്രസംഗിക്കുവാനായിട്ട് സന്ദേശം ഉണ്ടാക്കുന്നതിൽ അധികമായിട്ട് അവർ യേശുവിനെ സ്നേഹിക്കുന്നു.
Let me ask you.
ഞാൻ നിങ്ങളോട് ചോദിക്കും.
Do you spend as much time with Jesus as you spend trying to prepare a sermon to preach to others?
നിങ്ങള് സഭയിൽ പ്രസംഗിക്കുവാനുള്ള സന്ദേശങ്ങൾ ഉണ്ടാക്കുന്നതിനാണോ അധികം സമയം ചെലവഴിക്കുന്നത്, അതോ യേശുവിനോട് കൂടെ ഒന്നായിരിക്കുന്ന കാര്യത്തിലാണോ?
How much time do you spend in the most holy place?
ഈ അതിവിശുദ്ധ സ്ഥലത്ത് എത്രമാത്രം സമയം നിങ്ങൾ ചെലവഴിക്കുന്നു?
I want to live there every day.
ഞാൻ എല്ലാ ദിവസവും അവിടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു.
I told the Lord long ago.
ഞാൻ അനേക വർഷങ്ങൾ മുൻപ്
ഞാൻ ഇൻ ministry.
കർത്താവേ ഞാൻ ഈ ശുശ്രൂഷയിൽ ഒരു താല്പര്യം.
I want to be a worshipper.
ഞാൻ ഒരു നിന്നെ ആരാധിക്കുന്ന
I don't care if I don't have a ministry. I want to be a worshipper.
എനിക്കൊരു ശുശ്രൂഷ ഇല്ലെങ്കിലും അത് പ്രാധാന്യമില്ല. എന്നാൽ നിന്റെ ആരാധനക്കാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Many years ago I read in John 4:24 that the Father is seeking for worshippers.
അനേക വർഷങ്ങൾക്ക് മുൻപ് യോഹന്നാന്റെ സുവിശേഷം 4:24 24-ാമത്തെ വാക്യത്തിൽ ഞാൻ കണ്ടു പിതാവ് സത്യ നമസ്കാരികളെ അന്വേഷിക്കുന്നുവെന്ന്.
There I have this bridal spirit to Jesus Christ.
അവിടെ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ആത്മാവ് ഞാൻ
കാണുന്നുണ്ട്.
അവിടെ ഒന്നിച്ചുകൂടുന്ന
the most holy place.
അതേ വിശുദ്ധ സ്ഥലത്ത് ഒന്നിച്ചുകൂടുന്നു.
They have no problems in fellowship.
അവർക്ക് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല.
There is no disunity there.
അവിടെ ഐക്യതയുടെ കുറവില്ല.
Between husband and wife.
ഭാര്യയും ഭർത്താവുമാണെങ്കിലും.
If there is disunity between husband and wife, it is because one of them is outside the most holy place.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത്തിന് കുറവുള്ളപ്പോൾ അതിനൊരു കാരണം ഒരാള് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്താണെന്നുള്ളതാണ്.
You may think it's your wife, it may be you.
നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയാണെന്ന്, പക്ഷേ അത് നിങ്ങളായിരിക്കാം.
ഒരുപക്ഷെ
നിങ്ങൾ രണ്ടുപേരും പുറത്തായിരിക്കാം.
All the problems of disunity are because we are not leading people into through that new and living way.
ഈ ഐക്യമില്ലായ്മയുടെ എല്ലാം കാരണം നാം ഈ ജീവന്റെ പുതുവഴിയിൽ ആൾക്കാരെ നയിക്കാത്തത് കൊണ്ടാണ്.
I fear that in many of our churches we have lost the message of the cross.
ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ അനേക സഭകളിൽ ക്രൂശിന്റെ സന്ദേശം നാം വിട്ടുകളഞ്ഞിരിക്കുന്നു.
The way of death to self every day.
നമ്മുടെ സ്വയത്തോടുള്ളതായ എല്ലാ ദിവസവും നമ്മുടെ സ്വയത്തോടുള്ളതായ മരണം നമ്മൾ
വിട്ടു.
അല്ലെങ്കിൽ നമ്മൾ അത് വലിയ ഭാരത്തോടുകൂടെ നമ്മൾ അത് പറയുന്നു.
You know what the way of the cross is?
നിങ്ങൾക്ക് അറിയാമോ എന്താണ് യഥാർത്ഥമായ ക്രൂശ്?
It's like breaking the chains that tied an eagle to the ground.
ഒരു കഴുകനെ ഭൂമിയോട് ബന്ധിച്ചിട്ടിരിക്കുന്നതായ ആ ബന്ധനം അഴിച്ചുവിടുന്നത് പോലെയാണ് അതിനെ മരിപ്പിക്കുന്നതാണ്. അത് ചെയിന് പൊട്ടിച്ചെറിയുന്നതാണ്. അതാണ് യഥാർത്ഥമായ ക്രൂശിന്റെ
വഴി.
അത് ഒരു മനുഷ്യന് ചുമക്കുവാൻ കഴിയാത്ത ഒരു വലിയ ഭാരം പോലെയല്ല. ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത് ഒരു ഭാരമേറിയ
കാര്യമാണ്.
ഈ ഭൂമിയോടുള്ള ഭൂമിയിൽ നിന്ന് സാഗരത്തിലേക്ക് നയിക്കുന്ന ഒരു പക്ഷിയുടെ ചിറകുകൾ പോലെയാണത്.
Dear brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
that unity comes with Jesus only through the new and living way, through that veil.
യേശുക്രിസ്തുവുമായിട്ടുള്ള ഈ ഒന്നാകൽ കടന്നു വരുന്നത് ജീവന്റെ
there alone the true church is built.
അവിടെ മാത്രമാണ് യഥാർത്ഥമായ സത്യസഭ.
I see that in Jesus' life.
ഞാൻ യേശുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്നു.
He had a crowd of 70 disciples.
70-ഓളം ശിഷ്യന്മാർ അവന്റെ ചുറ്റുമുണ്ടായിരുന്നു.
And in the middle there was another circle of 12.
അതിന്റെ ഉള്ളില് 12 പേരുടേതായ ഒരു
കൂട്ടമുണ്ടായിരുന്നു.
അതിന്റെയും ഉള്ളില് 3 പേരുടേതായ ഒരു
കൂട്ടമുണ്ടായിരുന്നു.
യേശുക്രിസ്തുവിന്റെ ചുറ്റും ഈ 3 വൃത്തങ്ങളും നമുക്ക്
കാണുവാനായിട്ട്.
അതിന്റെ എല്ലാം പുറത്തായിട്ട് വലിയ
പുരുഷാരത്വം.
യേശുക്രിസ്തുവരോട് എല്ലാവരോടും
പ്രസംഗം.
എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങൾ വന്നപ്പോൾ യേശുക്രിസ്തു ഈ 3 പേരെ മാത്രമേ കൂട്ടിക്കൊണ്ടുപോയുള്ളൂ.
ഐ ഹാവ് ഡിസ്കവേർഡ് ദാറ്റ് you cannot do it better than Jesus Christ. Every church is like that.
ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് കണ്ടുപിടിച്ചു, യേശുക്രിസ്തുവിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഒരു സഭയിലും നമുക്ക് ആർക്കും ചെയ്യാൻ
കഴിയില്ല.
നമ്മൾ പുരുഷാരത്തോട് പ്രസംഗിക്കുന്നു. അതിൽ നിന്ന് 70 പേരെ നമ്മൾ
കൂട്ടിക്കൊണ്ടുവരും.
അതിൽ നിന്നും 12 പേരെ നമ്മൾ
കൂട്ടിയെടുക്കുന്നുണ്ട്. എന്നാൽ
അതിന്റെ മധ്യത്തിൽ വേറെ 3 പേരുണ്ട്.
I don't have time to spend with everybody in the church.
അതുകൊണ്ടാണ് സഭയിലുള്ള എല്ലാവരോടും കൂടെ സമയം ചെലവഴിക്കാൻ എനിക്കില്ലാത്തത്.
Jesus didn't have time to spend with all the 70.
യേശുക്രിസ്തുവിന് 70 പേരോടും ഒന്നിച്ച് എപ്പോഴും ചിലവഴിക്കുവാനായിട്ട് സമയമില്ലായിരുന്നു.
Most people in CFC, I don't have any time to spend with them.
CFC യിലുള്ളതായ അനേകരുമായിട്ട് സമയം ചെലവഴിക്കാൻ എനിക്കില്ല.
I'm looking for the 12.
ഞാൻ ഈ 12 പേരിൽ
ശ്രദ്ധിക്കുന്നു. And I'm looking for the 3 in the middle of the 12.
ഈ 12 പേരുടെ മധ്യത്തിലുള്ള 3 പേരിൽ ഞാൻ ശ്രദ്ധിക്കുന്നു.
I'm trying to follow Jesus.
ഞാൻ യേശുക്രിസ്തുവിനെ പിൻപറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Because I want to build the church.
കാരണം ഞാൻ യഥാർത്ഥ സത്യസഭ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Like Noah spent all his time building the ark.
നോഹ തന്റെ ജീവിതകാലം മുഴുവനും ഈ കൂടാരം പണിയുവാനായിട്ട്.
You could not distract him from that.
അതിൽ നിന്ന് അവൻ ഒരിക്കലും ശ്രദ്ധ വരിച്ചില്ല.
He was earning his living.
അവന് അവന്റെ ജീവിത മാർഗമുണ്ടായിരുന്നു.
But he built the ark.
എന്നാൽ അവന്
and he made sure that all his family would cooperate with him in building the ark.
അവൻ ഒരു കാര്യം ഉറപ്പാക്കി, തന്റെ ഭവനത്തിലുള്ള എല്ലാവരും ഈ പട്ടാകം പണിയിൽ പങ്കുകാരായിരിക്കുന്നു എന്ന്.
We have got to get our children to join with us in building the ark.
നമ്മുടെ കുട്ടികളെ ഈ പെട്ടകമണിയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം.
Don't be satisfied that they are just born again.
അവർ വീണ്ടും ജനിച്ചതിൽ മാത്രം സംതൃപ്തിയുള്ളവരായി തീരരുത്.
They have to cooperate with us in building the ark.
അവരെ ഈ പെട്ടകം പണിയുന്നതിൽ നമ്മോട് സഹകരിക്കണം.
That's how Noah was.
നോഹ അങ്ങനെയായിരുന്നു.
God is looking for people like that.
ദൈവം അങ്ങനെയുള്ളതായ മനുഷ്യരെ അന്വേഷിച്ചു.
Ask God to open your eyes to this mystery of the church.
ദൈവത്തോട് ദൈവമേ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെക്കുറിച്ചുള്ള ഈ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തരണമേ, അതിനായി തുറക്കണമേ എന്ന്
പറഞ്ഞു.
അത് നിങ്ങളുടെ ശുശ്രൂഷയെ മാറ്റുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയ പിതാവേ,
give us light on the things we don't have light on.
ഞങ്ങൾക്ക് വെളിച്ചം ലഭിക്കാത്തതായ കാര്യങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിച്ചം തരണമേ.
And give us discernment as to what things should have priority in our life.
ഞങ്ങളുടെ ജീവിതത്തിലെ ഏതാണ് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിവേചനം തരണമേ കർത്താവേ.
Save us from wasting our time like so many Christians are doing.
മറ്റനേക ക്രിസ്ത്യാനികൾ തങ്ങളുടെ സമയം വൃഥാവാക്കി കളയുന്നത് പോലെ ഞങ്ങളുടെ സമയം വൃഥാവാക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുക.
Save us from being pleasers of other believers and help us to please you.
മറ്റു വിശ്വാസികളെ പ്രസാദിപ്പിക്കാതിരിക്കുകയും അങ്ങനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ
സഹായിക്കണം.
ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ.
ആമേൻ.